പ്രൈസ് ദി ലോർഡ്. ഈ ആത്മീയ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും വിശിഷ്യാൽ, നിങ്ങളാരെങ്കിലും ഇന്ന് ആദ്യമായിട്ടാണ് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതെങ്കിൽ നിങ്ങളെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന് നിങ്ങളോട് പ്രിയമുണ്ട്, അതുകൊണ്ടാണ് ദൈവം നിങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂട്ടി വരുത്തിയിരിക്കുന്നത് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളെന്നും ഇരിക്കേണ്ട ഒരിടത്തേക്കാണ് ദൈവം നിങ്ങളെ തൽക്കാലത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അവരെല്ലാവരും ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കണമെന്നാണ്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ കടന്നു വന്നിരിക്കുന്ന ഇടമാണ് നിന്റെ നിത്യമായ ഇടം. ആ ഇടത്ത് നിന്നെ തുടർമാനമായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് നീ അറിയുക. ദൈവത്തിന്റെ സന്നിധി സമാധാനമുള്ള സ്ഥലമാണ്. നിങ്ങൾക്ക് ഭയപ്പെടേണ്ട, ദൈവത്തെ ഭയപ്പെടണം. എങ്കിലും ദൈവ സാന്നിധ്യം നിന്നെ ഭയപ്പെടുത്തുന്ന സാന്നിധ്യമല്ല, നിനക്ക് ആശ്വാസം തരുന്ന സാന്നിധ്യമാണ്. ബൈബിള് പറയുന്നു, അവന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ പിക്നിക് പോയിന്റിൽ നിൽക്കുമ്പോൾ നിന്റെ ഹൃദയത്തിനുണ്ടാകുന്നതിനേക്കാൾ വലിയ സമാധാനമാണ് നീ നിന്റെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ഉള്ളത്. സന്തോഷത്തിന്റെ പൂർണത ഈ ലോകത്തിലുള്ള ഒരു സൃഷ്ടിയിലും ദൈവം വെച്ചിട്ടില്ല. അത് തന്നിൽ തന്നെയാണ് അതിരിക്കുന്നത് നിങ്ങൾ അറിയുക. അതുകൊണ്ട് സന്തോഷ പരിപൂർണതയുള്ള ഒരിടമാണ് ദൈവസന്നിധി. ദൈവം നിന്നിൽ നിന്ന് ഒത്തിരി ഡിമാൻഡ് ചെയ്ത് നിന്നിൽ നിന്ന് ഒത്തിരി ആവശ്യപ്പെട്ട് നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് മതങ്ങൾ പ്രസംഗിക്കുന്നത്. പക്ഷേ നിങ്ങൾ കടന്നു വന്നിരിക്കുന്ന ഇടത്ത് ദൈവം സകലതും ചെയ്ത ശേഷം, ദൈവമെല്ലാം ഒരുക്കി വെച്ച ശേഷം അത് അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന സന്നിധിയിലേക്കാണ് ദൈവം നിന്നെ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അവന്റെ വലത്തു ഭാഗത്ത് എന്നും പ്രമോദമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു അമ്പലത്തിലും ഒരു പള്ളിയിലും ഒരു കാണിക്ക മണ്ഡപത്തിലും ഒരു നേർച്ച കാഴ്ചകൾ നടക്കുന്ന സ്ഥലത്തും ഹല്ലേലൂയ പ്രമോദങ്ങളില്ല, പ്രമോദമില്ല. കർത്താവിന്റെ മക്കൾ കൂടുന്നിടത്ത് പ്രമോദമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നീ അബദ്ധത്തിലല്ല ഇവിടെ എത്തിയിരിക്കുന്നത്. ദൈവത്തിന് എത്രയും പ്രിയമുള്ള ഒരിടത്തേക്ക് ദൈവം തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ അവസാനമായി എപ്പോഴാണോ നിങ്ങളോട് സംസാരിച്ചത്, ആ സമയത്ത് നിങ്ങളോട് പങ്കുവെച്ച ഒരു ആമുഖമായി പറഞ്ഞ് പങ്കുവെച്ച ഒരു തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവസാനം നിങ്ങളോട് സംസാരിച്ചപ്പോൾ യേശു ക്രിസ്തുവിന്റെ ജീവിതം ശ്രദ്ധയോടെ പഠിക്കുന്ന ചില കാര്യങ്ങളായിരുന്നു നിങ്ങളോട് പങ്കുവെച്ചത്. യേശുവിന്റെ ജീവിതത്തിലെ 7 പ്രധാന കാര്യങ്ങൾ അന്ന് നമ്മൾ ഒരുമിച്ച് പഠിച്ചു. പക്ഷെ അന്ന് പറയാൻ ആഗ്രഹിച്ച തിരുവചനത്തിന് ആമുഖമായി ഞാൻ വായിച്ചത് എഫേസ്യ ലേഖനമാണ്. ആ വചനം ഒന്നുകൂടെ നിങ്ങളോട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എഫേസ്യ ലേഖനം 4:18-19-20 വാക്യം.
ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ട്.
4:18-19-20 എഫേസ്യർ 4:18-19-20.
അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം ഹൃദയ കാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിക്കുവാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളോ യേശുവിൽ സത്യം ഉള്ളതുപോലെ അവനെ കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ അല്ല പഠിച്ചത്.
മതി, താങ്ക് യു. ഈ വാക്യമാണ് ഞാൻ ചില നാളുകൾക്ക് മുമ്പ് നിങ്ങളുടെ മുമ്പിൽ വായിച്ച് കേൾപ്പിച്ചത്. ഇന്ന് യേശുവിനെ വീണ്ടും ശ്രദ്ധിച്ച് കേൾക്കാൻ നാം ചില വേദഭാഗങ്ങൾ എടുക്കും. അതിനു മുമ്പ് ഈ വാക്യം ഒന്നുകൂടെ നിങ്ങളോട് പറയണമെന്ന് എനിക്ക് ആത്മാവിൽ പ്രേരണ തോന്നി. നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്, അത് നമ്മൾ ലിസ്റ്റൊക്കെ എടുത്ത് വായിച്ചായിരുന്നു. നമുക്ക് ചുറ്റുമുള്ള സമൂഹം അന്ധബുദ്ധികൾ, അജ്ഞാനികൾ, ഹൃദയകാഠിന്യമുള്ളവർ, ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നു പോയവർ, മനം തഴമ്പിച്ചവർ, അത്യാഗ്രഹികൾ, സകല അശുദ്ധിയും പ്രവർത്തിക്കുവാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചവർ. ഞാനിത് വായിച്ചപ്പോൾ കർത്താവ് എന്നോട് ഇവിടെ ഇരുന്ന് സംസാരിച്ച കാര്യം, നിനക്ക് ചുറ്റുമുള്ളവരുടെ ഈ ലിസ്റ്റ്, നീ ഇടപെടുന്ന സമൂഹം, ഈ ആൾക്കാരാൽ നീ ബാധിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. യു മേ ബി ദ വിക്ടിം ഓഫ് ദീസ് ടൈപ്പ് ഓഫ് പീപ്പിൾ. ഈ നിലയിലുള്ള ജീവിതം ജീവിക്കുന്നവരുടെ ഇരകളായിട്ടായിരിക്കും നീ ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ വളർന്നു വന്നത്. നിന്റെ അപ്പന്റെ ഹൃദയകാഠിന്യം അനുഭവിച്ചാണ് നീ ഒരുപക്ഷെ നിന്റെ ബാല്യകാലം മുതൽ വളർന്നത്. ദുഷ്കാമത്തിന് തന്നെ തന്നെ വിറ്റ അയൽവക്കംകാരന്റെ ജീവിതത്തിലെ ഒരിരയായിരിക്കാം നീ ജീവിതത്തിൽ എപ്പോഴെങ്കിലും. ഒരുപക്ഷെ നീ കൂടെ താമസിക്കുന്ന ഭാര്യ ഒരു അത്യാഗ്രഹിയായിരിക്കാം. ആ ലിസ്റ്റും ഇതിന്റെ അകത്തുണ്ട്. അന്ധബുദ്ധികളുടെ കൂടെ നീ ഇടപെട്ട് അവരുടെ ജീവിതത്തിന്റെ ആ അന്ധത നിമിത്തം നീ അതിന്റെ ഒരിരയായിട്ടായിരിക്കും നീ ജീവിക്കുന്നത്. അപ്പോൾ നാം മുകളിൽ വായിച്ച ആ പ്രകൃതമുള്ള മനുഷ്യരുടെയൊക്കെ ഇരയായി ജീവിച്ചിരിക്കുന്ന മനുഷ്യർ, അവരിൽ നിങ്ങൾ ആരെങ്കിലും ഒക്കെ അങ്ങനെ ഉണ്ടവരായിരിക്കാം. ഒരിക്കൽ പോലും അമ്മയുടെ ശരിയായ താരാട്ടുപാട്ട് ഈണത്തിൽ കേൾക്കാത്ത എത്രയോ കുട്ടികൾ വളർന്നിട്ടുണ്ട്. അപ്പന്റെ സ്ഥാനത്ത് അപ്പനാകാൻ മറന്നുപോയ വീട്ടിൽ ജീവിച്ച ഒത്തിരി പേരുണ്ട്. കൂടെ താമസിച്ചിരിക്കുന്ന കൂട്ടു സഹോദരങ്ങൾ, സ്വന്തം സഹോദരങ്ങൾ, ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്നവരിൽ നിന്നും ഒരിക്കൽ പോലും ഉത്തേജനം ലഭിക്കാതെ വളർന്ന ഹൃദയകാഠിന്യക്കാരുടെ നടുവിൽ നിങ്ങൾ ഒരുപക്ഷെ ബ്രോട്ടപ്പായിരിക്കുന്ന വ്യക്തിയായിരിക്കും. സോ ഏതെങ്കിലും നിലയിൽ നിങ്ങൾ ഈ പറയപ്പെട്ട ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ ഇരകളാണ്. യു ആർ ദ വിക്ടിംസ്. അതല്ലെങ്കിൽ യു മേ ബി ദ വിക്ടിം ഓഫ് യുവർ സർക്കംസ്റ്റൻസ്. നിന്റെ സാഹചര്യങ്ങൾ അതിനിരയാണ് നീ. പക്ഷേ നാം ഗുഡ് ന്യൂസ് ആയിട്ട് വായിച്ചത് ഒന്നുകൂടെ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും വ്യക്തി ദുഷ്കാമത്തിന് തന്നെ തന്നെ ഏൽപ്പിച്ച വ്യക്തിയാൽ പീഡിപ്പിക്കപ്പെട്ടവനാണെങ്കിൽ, ഹൃദയകാഠിന്യം നിമിത്തം അവരാൽ നീ നരകയാതന അനുഭവിക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് നിന്നോട് പറയാണ്, എന്താണ്? യേശുവിൽ നിനക്ക് സത്യമുണ്ട്. ദാറ്റ് ഈസ് ഗുഡ് ന്യൂസ്. ഡിയർ ബ്രദർ ആൻഡ് ഡിയർ സിസ്റ്റർ, നീ ആരുടെ ജീവിതത്തിന്റെ, നിനക്ക് ദുരന്തങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിലേക്കാണ് നിന്റെ ജീവിതം. നിന്റെ ഇന്നത്തെ പരിഹാരം നാളത്തെ പ്രശ്നമായിട്ട് മാറുന്നു. നീ ഒരു രോഗത്തിൽ നിന്നും മറ്റൊരു രോഗത്തിലേക്ക് എടുത്തു ചാടുന്നത് മാത്രമാണ് നിന്നെ സംബന്ധിച്ച ജീവിതം. എന്നും നിന്റെ ജീവിതം സംഘർഷഭരിതമാണ്. ഒരു തിര അടങ്ങി തീരുന്ന ശ്വാസം എടുക്കുമ്പോൾ അടുത്ത തിരയാണ് നിന്നെ മൂവ് ചെയ്യിക്കുന്നത്. ഇതെല്ലാം നിനക്ക് ചുറ്റുമുള്ളപ്പോഴും പ്രിയമുള്ളവരെ, നിനക്ക് നിന്നെ ഇതുപോലെ വേദനിപ്പിച്ചൊരു കോണിലേക്ക് തള്ളിയ നൂറായിരം ഹൃദയകാഠിന്യക്കാരുടെയും അത്യാഗ്രഹികളുടെയും അന്ധബുദ്ധികളുടെയും നടുവിൽ, പ്രിയമുള്ളവരെ, സത്യമുള്ളവരെ യേശുവിനെ നീ ശ്രദ്ധിച്ചു നോക്കുക. യേശുവിൽ നമുക്ക് സത്യമുള്ളതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. ഇന്നിവിടെ ഇരിക്കുന്ന കർത്താവിനെ അറിഞ്ഞ ആരെങ്കിലും സന്തോഷത്തോടെ ഇരിക്കുന്നെങ്കിൽ, അവർക്കെല്ലാം ഈ ഗ്രൂപ്പിൽ നിന്നും അവർ വീണ്ടെടുക്കപ്പെട്ടിട്ട് യേശുവിലെ സത്യം അവർ തിരിച്ചറിഞ്ഞപ്പോഴാണ് ഇന്നവർ പാട്ടുള്ളവരായി തീർന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അവരുടെ പാട്ട് നിന്റെ പാട്ടാ, അവരുടെ പാട്ട് നിന്റെ പാട്ടാ. യേശുവിൽ സത്യമുണ്ട്. എനിക്ക് എത്ര വായിച്ചിട്ടും മതി വരാത്ത വചനമാണ്, എന്റെ യേശുവിൽ സത്യമുണ്ട്. ഹല്ലേലൂയ. എന്റെ അപ്പൻ ഹൃദയകാഠിന്യക്കാരന, എന്റെ അമ്മ അന്ധബുദ്ധി ഉള്ളവളാണ്, പക്ഷെ യേശുവിൽ എനിക്ക് സത്യമുണ്ട്. ഹല്ലേലൂയ. യെസ്. ചിലർ അവരുടെ ഭാര്യക്കിരയാണ്, ചിലവരുടെ ഭർത്താവിനിരയാണ്, ദേ ആർ ദ വിക്ടിംസ്. ചിലവരുടെ മക്കൾക്കിരയാണ്. പക്ഷെ രണ്ടാമത്തെ വചനം, നമുക്ക് അവനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. യെസ്, ഞാൻ അവനെ കുറിച്ച് കേട്ടു, അവനിൽ ഉപദേശം ലഭിച്ചു. അവരെയൊക്കെ നീ തള്ളു, അവരെയൊക്കെ നീ മറന്നുകള, അവരെയെല്ലാം നിന്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റിവെക്ക്. നിനക്ക് ഉപദേശം ലഭിക്കപ്പെട്ടിരിപ്പാൻ, കേട്ടിരിപ്പാൻ, ബാധിക്കപ്പെട്ടിരിപ്പാൻ, ഉറപ്പിക്കപ്പെട്ടിരിപ്പാൻ, ഇതാ അവരുടെ എല്ലാം നടുവിൽ നിനക്കൊരു യേശുവിനെ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞങ്ങൾ അവനെ കുറിച്ച് കേട്ടു. യേശു ഇങ്ങനെ പറഞ്ഞു, മരിച്ചവർ മനുഷ്യപുത്രന്റെ, ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. അടുത്ത വാക്ക്, ഇപ്പോൾ. സഹോദരി, അതിപ്പോഴാണ്, ഇപ്പോൾ അത് വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ യേശുവിനെ കുറിച്ച് കേട്ടത് ഇങ്ങനെയല്ല. നീ പലരെ കുറിച്ചും പലതും കേട്ടിട്ടുണ്ട്, അവരെ കുറിച്ച് നീ മാറ്റി പറയാൻ ആരുമില്ല. അവരുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. അവർ തങ്ങളെ തന്നെ ദുഷ്കാമണത്തിന് വിറ്റവരാ. ഇനി അവരെ കുറിച്ച് നല്ലതൊന്നും കേൾക്കണം എന്ന് നീ വിചാരിക്കരുത്. പക്ഷെ യേശുവിനെ കുറിച്ച് നീ ഇങ്ങനെയല്ല കേട്ടിരിക്കുന്നത്. ഹിയർ ഹിം. അവരെ നീ ശ്രദ്ധിച്ച് കേൾക്കുക. ജീവിതത്തിന്റെ ഉടനീളം കേട്ട് 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 നടക്കുക യേശുവിനെ. കാരണം മരിച്ചവരെ എല്ലാവരെയും ജീവനിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന യേശുവിന്റെ ശബ്ദം. ഹല്ലേലൂയ. ആ വാക്യം ആദ്യമായിട്ട് കേൾക്കുന്നവൾക്ക് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. പ്രിയപ്പെട്ട കുടുംബമേ, ഇപ്പോൾ അത് നിനക്ക് വന്നിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവിൽ നീ ഇങ്ങനെയല്ല കേട്ടത്, നിനക്ക് യേശുവിൽ പുതിയതൊന്ന് കേൾക്കാനുണ്ട്. നിനക്ക് പുതിയതൊന്ന് എന്നും ശകാരം കേട്ട സഹോദരി, യേശുവിൽ നിനക്ക് പുതിയതൊന്ന് കേൾക്കാനുണ്ട്. എന്നും പിറുപിറുപ്പ് മാത്രം കണ്ടിട്ടുള്ള സഹോദരി, നിനക്ക് യേശുവിൽ പുതിയതൊന്ന് കേൾക്കാനുണ്ട്. Yes, when I look unto Jesus, എന്റെ യേശുവിലേക്ക് നോക്കുമ്പോൾ അവരിൽ നിന്ന് ഞാൻ പുതിയതൊന്ന് പഠിക്കുന്നു. യേശുവിന്റെ ശബ്ദം, എഫദ തുറന്നു വരാൻ പറഞ്ഞ ശബ്ദം, ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ അധമ പാതാളത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന ശബ്ദം, അത് എന്നെ ജീവിപ്പിക്കുന്ന ശബ്ദമാണ്. അത് ഈ വക ആൾക്കാരുടെ നടുവിൽ തകർക്കപ്പെട്ട എനിക്ക് യേശുവിനെ കേൾക്കാൻ കഴിയും. ആ വചനം വീണ്ടും നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നമുക്ക് യേശുവിനെ കുറച്ചും കൂടെ വ്യത്യസ്തമായി കേൾക്കാം. വളരെ സിമ്പിളായിട്ടുള്ള യേശുവിന്റെ ജീവിതത്തിലെ ഒരുപക്ഷെ നമ്മൾ കണ്ടും കാണാതെയും പോയിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് കൊണ്ടുവരാം. യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ സി തിരുവചനം മുഴുവനും യേശു ക്രിസ്തുവിനാൽ നിറയപ്പെട്ടിരിക്കുന്ന തിരുവചനം എങ്ങനെ പറയുന്നു? അവനിൽ ജീവൻ ഉണ്ട്, ഉണ്ടായിരുന്നു എന്നല്ല, അവനിൽ ഉണ്ട്. പ്രിയമുള്ളവരെ, യേശുവിന് പണ്ട് 2000 വർഷം ജീവൻ ഉണ്ടായിരുന്നു എന്നല്ല, യേശുവിന് എന്തുണ്ട്? ജീവനുണ്ട്. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. യേശുവിലാണ് ജീവൻ. മറ്റ് ആർക്കും ജീവനില്ല, അവർക്കൊക്കെ ജീവൻ ലഭിച്ചതാ. എനിക്ക് ജീവൻ കിട്ടിയതാ, സനവി ബ്രദറിന് ജീവൻ കിട്ടിയതാ, ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർക്ക് ജീവൻ കിട്ടിയതാ. നിങ്ങൾ ആരുടെ അടുത്ത് വന്നിരിക്കുന്നോ, പ്രാർത്ഥിക്കാൻ ആരുടെ അടുത്ത് വന്നിരിക്കുന്നോ, പ്രസംഗം കേൾക്കാൻ ഏത് സഹോദരന്റെ അടുത്ത് വന്നിരിക്കുന്നോ, ഒരു വിടുതലിന് വേണ്ടി നീ ഏത് കൂട്ടായ്മയ്ക്ക് പോയിരിക്കുന്നോ, അവിടെയൊക്കെ ജീവൻ കിട്ടിയവരാ നിൽക്കുന്നത്, ജീവൻ കിട്ടിയവരാ നിൽക്കുന്നത്. പക്ഷെ ബൈബിള് പറയുന്നു, യേശുവിൽ മാത്രമാ ജീവനുള്ളത്. ഹല്ലേലൂയ. നീ അവനെ തൊട്ടാൽ ജീവൻ പൊടിക്കും, നീ അവനെ സ്പർശിച്ചാൽ ജീവനുണ്ട്. കാരണം അവനിലെ ജീവൻ മനുഷ്യരുടെ എന്തായി തീർന്നു? വെളിച്ചമായി തീർന്നു, മനുഷ്യരുടെ വെളിച്ചമായി തീർന്നു. ഹല്ലേലൂയ. എനിക്ക് എന്റെ 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 ഇരുള് മാറ്റാൻ പറ്റിയ ഒരു കൂട്ട സഹോദരനും ഈ ഭൂമിയിലില്ല. എന്റെ ഇരുള് മാറ്റാൻ പറ്റിയ ഒരു ആത്മീയ ഹല്ലേലൂയ സഹചാരിയും എനിക്ക് ഭൂമിയിലില്ല. എന്റെ ഇരുള് മാറ്റാൻ കഴിയുന്ന ഒരു 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 കൂട്ടുകാരൻ എനിക്കില്ല. എന്നാൽ യേശുവിൽ എനിക്ക് ജീവനുണ്ട്, ആ ജീവനാണ് എനിക്ക് വെളിച്ചമായിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിൽ ജീവൻ നിറഞ്ഞിരിക്കുക. പ്രിയമുള്ളവർ, അവനെ തൊടുംതോറും കേൾക്കും തോറും, സ്പർശിക്കും തോറും, ധ്യാനിക്കും തോറും, അവനെ നീ കൂടെ നടത്തും തോറും, കൂടെ നടത്തും തോറും നീ മരിച്ചവരുടെ ഇടയിൽ നിന്നും ജീവിപ്പിക്കപ്പെടും. ഹല്ലേലൂയ. രണ്ട്, യേശു ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ സ്നാപകൻ അവനെ കുറിച്ച് ഒരു ഇൻട്രഡക്ഷൻ പറയുമ്പോൾ അവനെ കുറിച്ച് പറയുന്നത്, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പക്ഷേ അത് കഴിഞ്ഞു പറഞ്ഞ വചനം എനിക്ക് കുറച്ചും കൂടെ ഉത്തേജനം തോന്നി. എന്താണെന്നറിയാമോ? അവൻ കുഞ്ഞാടെന്ന് പറഞ്ഞു നിർത്തിയ ശേഷം അടുത്ത വാക്ക് പറയുന്നത്, വീശുമുറം കൂടെ അവന്റെ കയ്യിലുണ്ട്. എന്റെ യേശുവിന്റെ കയ്യിൽ വീശുമുറമുണ്ട്. ഞാൻ യേശുവിന്റെ കയ്യിലെ വീശുമുറത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അവിടെ നിന്ന് ഞാൻ പഠിച്ച ഒരു സത്യമുണ്ട്. യേശുവിന്റെ കയ്യിലെ വീശുമുറം എന്റെ ഉഷ്ണം മാറ്റാനുള്ള വീശുമുറമല്ല, മറിച്ച് പതിരിനെയും കോതമ്പിനെയും രണ്ടാക്കി കളയുന്ന ഒരു വീശുമുറമാണ് യേശുവിലുള്ളത്. ഹല്ലേലൂയ. ഞാൻ അതിനെ ഒരു ആത്മീയ അർത്ഥത്തിൽ എടുക്കുകയാണ്. എന്റെ ജീവിതത്തിലുള്ള പതിരുകൾ, എന്റെ ജീവിതത്തിൽ വേണ്ടാത്തതിനെ എടുത്ത് പായിച്ചു കളഞ്ഞ ശേഷം ഉത്തമമായ ഗോതമ്പിനെ മാത്രം എന്നിൽ നിലനിർത്താൻ കഴിയുന്ന ഒരു മുറമുണ്ടെങ്കിൽ അത് യേശുവിന്റെ കയ്യിൽ മാത്രമാണ് ഉള്ളത്. തൈസലോ, അവനൊന്ന് വീശുമ്പോൾ എന്റെ ജീവിതത്തിലുള്ള വേണ്ടാത്തത് അങ്ങ് മാറിപ്പോവുക. അവനൊന്ന് വീശുമ്പോൾ എന്നിലെ ഗോതമ്പ് അങ്ങ് മാറി ഒന്ന് മാറി നിൽക്കുക. മറ്റേത് അങ്ങനെയല്ലായിരുന്നു. ഗോതമ്പും നമ്മൾ അങ്ങനെയല്ല വായിക്കുന്നത്. ആ വാക്യം ഓർക്കുന്നുണ്ടോ? യോഹന്നാന്റെ സുവിശേഷത്തിലാണോ? ഞാൻ ആ റെഫറൻസ് ഓർക്കുന്നില്ല. ഓക്കെ, ഗോതമ്പ് കളപ്പുരയിൽ അവൻ കൂട്ടുന്നു. ഓക്കെ, അത് ഒരുപക്ഷെ അന്ത്യനായുധയെ കുറിച്ചായിരിക്കാം. പക്ഷെ ടുഡേ ഇറ്റ് ഈസ് മൈ എക്സ്പീരിയൻസ്. എന്റെ യേശു വീശുമുറം എടുക്കുമ്പോൾ എന്റെ ഉള്ളിലെ വേണ്ടാത്തത് പാറിപ്പോയ ശേഷം എന്നിലെ ഗോതമ്പിനെ നിലനിർത്തി ഉത്തമമായതിനു വേണ്ടി അവൻ എന്നെ, ഹല്ലേലൂയ, അവന്റെ വീശുമുറം കൊണ്ട് ഒരുക്കിയെടുക്കുന്നതിനായി സ്തോത്രം. നിനക്കെപ്പോഴെങ്കിലും യേശുവിന്റെ വീശുമുറത്തിന്റെ മുമ്പിൽ ഇരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവൻ ചിലപ്പോൾ നിന്നെ ഒന്ന് പാറ്റുമ്പോൾ നിന്റെ ഉള്ളിൽ നിന്നും ദൈവികതമില്ലാത്തത് മാറി പാറി പറന്നു പോകുമ്പോൾ ഓ, നീ ഒരു മേൽത്തരമായ ഗോതമ്പായിട്ട് ശേഷിക്കുക. സോ അങ്ങനെ ഒരു ഇടത്തിലാണ് യേശുവിന്റെ ഇടം. യേശുവിന്റെ ഇടത്തിന് മാത്രമാണ് എന്തിനെ? ഗോതമ്പിനെയും പിന്നെ പതിരിനെയും മാറ്റാൻ കഴിയുന്നത്. നാം എല്ലാം കർത്താവിന്റെ അടുക്കൽ വന്നപ്പോൾ ഒത്തിരി പതിരുമായിട്ടാ വന്നെ, ഗോതമ്പും ഉണ്ടായിരുന്നു. പക്ഷെ യേശുവിൽ നാം ജീവിതം കണ്ടുപഠിച്ചു തുടങ്ങിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ പതിരൊരു വശത്തേക്ക് മാറി, നമ്മുടെ ഗോതമ്പ് മറുവശത്തേക്ക് മാറി. ഇപ്പോൾ അവൻ വീണ്ടും വീശുമ്പോൾ എന്റെ പതിരുകൾ ഇങ്ങനെ പറന്നു പോകുന്നു, എന്റെ ഗോതമ്പ് എന്നിൽ കൂട്ടപ്പെടുന്നു. ഇൻ എവറി ആസ്പെക്ട് യേശുവിനെ എവിടേക്ക് തിരിയുമ്പോഴും അവൻ തന്റെ ഒരു പ്രവൃത്തി ചെയ്യുന്നത് ഇസ് ഹോൾമാർ ഒരു വിശിഷ്ട പ്രവൃത്തിയാണ് യേശുവിന്റെ. ഹല്ലേലൂയ. ഓക്കെ, യേശുവിനെ തിരുവചനത്തിൽ നിങ്ങൾ അറിയണം. യേശു തിരുവചനത്തിന്റെ നിറവാ. യോഹന്നാൻ 5:39 വായി. ഞാൻ ആമുഖമായി ഈ വചനം പറഞ്ഞ ശേഷം യേശുവിന്റെ ജീവിതത്തിലെ കാര്യങ്ങളിലേക്ക് അടക്കാം. യോഹന്നാൻ 5:39.
നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ.
യെസ്,
അവ എനിക്ക് സാക്ഷ്യം പറയുന്നു.
അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ തിരുവെഴുത്തുകളെല്ലാം ആരെക്കുറിച്ചാ സാക്ഷ്യം പറയുന്നേ? ആരെക്കുറിച്ചാ സാക്ഷ്യം പറയുന്നേ? യേശുവിനെ കുറിച്ച്. അതുകൊണ്ട് ദൈവത്തിന്റെ തിരുവെഴുത്ത് യേശുവിനാൽ നിറയപ്പെട്ടിരിക്കുന്നതാ. എവരി സ്ക്രിപ്ചർ ഈസ് വിറ്റ്നസിംഗ് ദ ലോർഡ് ജീസസ്. നീ വേദവസ്തുവം തുറക്കുമ്പോൾ നിന്റെ ജീവനായവനെ കുറിച്ചാണ് ആ വാക്യം സാക്ഷ്യം പറയുന്നത്. എല്ലാ തിരുവെഴുത്തുകളും എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. അതുകൊണ്ട് നിനക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത, തിരുവചനത്തിന് മുമ്പിൽ നിനക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയത്തില്ല. ആ വചനത്തിൽ യേശു ഉണ്ട്. ലൂക്കോസ് 24:27.
മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ച്
എല്ലാ തിരുവെഴുത്തുകളിലും മോശ തുടങ്ങി. മോശയിൽ മാത്രമല്ല, മോശ തുടങ്ങി സകല പ്രവാചകന്മാരും തന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തന്നെ കുറിച്ചാണ് തിരുവെഴുത്തുകളിൽ മുഴുവനും നിറഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. അതിന്റെ തന്നെ 44-ാമത്തെ വാക്യം വായിക്കാം.
പിന്നെ അവൻ അവരോട് ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെ ന്യായപ്രമാണത്തിലും.
ശ്രദ്ധിക്കുക, പഴയ നിയമ പുസ്തകം മൊത്തം കവർ ചെയ്യുകയാണ്. മോശയുടെ ന്യായപ്രമാണത്തിൽ,
പ്രവാചക പുസ്തകങ്ങളിൽ,
സങ്കീർത്തനങ്ങളിൽ. പഴയ നിയമത്തെ മൂന്നായിട്ട് തിരിക്കാം. ഒന്ന് പ്രോഫറ്റിക്കൽ ബുക്സ്, 2 ലോസ് മോശയുടെ പ്രമാണം, 3 കീർത്തനങ്ങൾ സങ്കീർത്തനങ്ങൾ. ഇതാണ് വേദപുസ്തകത്തിലെ 3 വിഭാഗം പഴയ നിയമത്തിൽ. ആ 3 എന്തുണ്ട്? എന്നെ കുറിച്ച്
എഴുതിയിരിക്കുന്നു.
യോഹന്നാൻ 5:39, 27:24, 27:44. എവരി സ്ക്രിപ്ചർ, സകല സ്ക്രിപ്ചറിലും ആരാണ് നിറഞ്ഞിരിക്കുന്നത്? യേശു മാത്രം. യേശു മാത്രം. അവനെ വായിക്കണം, ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ വെളിപ്പാട് ദിവസം 19:10 വാക്യം വായിച്ചാൽ അവിടെയും യേശുവിനെ കുറിച്ച് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. 19:10,
ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവന്റെ കാൽക്കൽ വീണു.
ബ്രദർ, അതിന്റെ ലാസ്റ്റ് പാർട്ട് വായിക്കുക. യേശുവിന്റെ സാക്ഷ്യമോ?
യേശുവിന്റെ സാക്ഷ്യമോ?
യെസ്,
പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു.
സകല പ്രവചനത്തിന്റെയും ആത്മാവിന് പിന്നിൽ യേശുവിന്റെ സാക്ഷ്യമായിരുന്നു. സകല പ്രവാചകന്മാർ, സകല സങ്കീർത്തനങ്ങൾ, സകല ന്യായപ്രമാണവും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. മോശം മുതലുള്ള പ്രവാചകന്മാരിൽ തന്നെ കുറിച്ച് എഴുതിയത് അവർക്ക് വിവരിച്ചു കൊടുത്തിരിക്കുന്നു. തിരുവെഴുത്തുകളിലെല്ലാം എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. സകല പ്രവചനത്തിന്റെ ആത്മാവും യേശുവിന്റെ സാക്ഷ്യമാണ്. സ്ക്രിപ്ചർ, ക്രിസ്തുവ. നീ ഒരു വേദഭാഗം തുറക്കുമ്പോൾ നീ യേശുവിനെ അറിയണമെന്നാണ് പിതാവിന്റെ ആഗ്രഹം. നീ ഒരു തിരുവചനം തായി ധ്യാനിക്കുമ്പോൾ യേശുവിനെ നീ ഇവിടെ കണ്ടെത്തണം. ശ്രീ, അവർക്ക് പൊരുൾ തിരിച്ചു കൊടുത്തപ്പോൾ, ആ സമയത്ത് പുതിയ നിയമം ഇല്ലായിരുന്നു. എമ്മോസിലേക്ക് പോയി ശിഷ്യന്മാർക്ക് തിരുവചനം പറഞ്ഞു കൊടുത്തപ്പോൾ പഴയ നിയമം മാത്രം ഉള്ളായിരുന്നു. പക്ഷെ പഴയ നിയമത്തിൽ മുഴുവൻ ആരായിരുന്നു? യേശുവായിരുന്നു. സോ ദൈവം നമ്മളെ യേശു എന്ന ആ ഒറ്റ യാഥാർത്ഥ്യത്തിന് മുമ്പിൽ നമ്മളെ പിടിച്ചു നിർത്തുകയാണ്. അതുകൊണ്ട് തന്നെ നാം അവനെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് ആവശ്യമാണ്. കാരണം അവനിൽ മാത്രമാണ് സത്യമുള്ളത്. യേശുവിന്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, സുവിശേഷങ്ങളിലൂടെ. ആമുഖമായിട്ട് നമുക്ക് ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ യേശുവിനെ സംബന്ധിച്ച് നാം വായിക്കുന്ന ഒരു വേദഭാഗമാണ് ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായം. അതിന്റെ 5 വാക്യം.
ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ.
യെസ്,
അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു.
മതി, അത്രയും ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. യേശുക്രിസ്തു ദൈവത്തിന്റെ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചില്ല, മറിച്ച് അവൻ എന്താണ് കൈക്കൊണ്ടത്? മനുഷ്യ സാദൃശ്യം കൈക്കൊണ്ടു, തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ അവൻ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി. അവൻ താഴേക്ക് വന്ന് മരണമാകുന്ന ആ ശാപം കുരിശിൽ അവൻ വഹിക്കോളം താഴേക്ക് വന്നു. പക്ഷെ അടുത്ത ഭാഗങ്ങൾ പറയുന്നതിന് മുമ്പ് ഒരു വാക്കുകൊണ്ട് മുകളിലത്തെ ഭാഗങ്ങളെയും താഴത്തെ ഭാഗത്തെയും പരിശുദ്ധാത്മാവ് രണ്ടായിട്ട് വേർതിരിക്കുകയാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒമ്പതാമത്തെ വാക്യം,
അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി.
നിങ്ങൾ തിരുവചനം വായിക്കുമ്പോൾ തിരുവചനത്തിലെ ഒരു വ്യാകരണവും മറന്നു കളയരുത്. എവിടെയെങ്കിലും അത് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. ദൈവത്തോടുള്ള സമത്വം അവൻ മുറുകെ പിടിച്ചില്ല, വേഷത്തിൽ അവൻ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം അവൻ താഴെ വന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന കാര്യങ്ങൾ എന്നാണെന്നറിയോ? അതുകൊണ്ട് എന്നൊരു വാക്കുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അതിന് ശേഷം പറയുന്നത്? അവനെ ഏറ്റവും ഉയർത്തി, സകല നാമത്തിലും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു. ഈ താഴെ പറഞ്ഞ ലിസ്റ്റ് ഉണ്ടല്ലോ, മുകളിൽ പറഞ്ഞ ലിസ്റ്റ് ഉണ്ടല്ലോ, മുകളിൽ പറഞ്ഞ ലിസ്റ്റ് എന്താ? അവൻ താഴേക്ക് വന്ന കാര്യമാണ് പറയുന്നത്. മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം താഴ്ന്നു വന്നു, ആദ്യത്തെ ലിസ്റ്റ്. രണ്ടാമത്തെ ലിസ്റ്റ് എന്താ? എല്ലാ നാമത്തിലും മേലായ നാമമായിട്ട് അവനെ ഉയർത്തി, സകലരുടെയും മുകളിൽ അവനെ കൊണ്ടുപോയി. പക്ഷേ അതിന് നടുവിൽ വന്ന അതുകൊണ്ട് എന്നത് നാം ശ്രദ്ധയോടെ വീക്ഷിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ എങ്ങനെയൊന്ന് ചിന്തിച്ചേ, അതുകൊണ്ട് എന്നതില്ലായിരുന്നെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങൾ യേശുവിന് ഉണ്ടാകുമായിരുന്നു? അതുകൊണ്ട് എന്ന് പറയാൻ മുകളിൽ ചില കാര്യങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങൾ യേശുവിനോടുള്ള ബന്ധത്തിൽ സത്യമാകുമായിരുന്നോ? ഒരതുകൊണ്ട് എന്ന് പറഞ്ഞതിലൂടെ താഴെ തനിക്ക് ലഭിച്ച കാര്യങ്ങൾ സ്വാഭാവികമായി വന്നതല്ല എന്ന് ഉറപ്പാണ്. മറിച്ച് മുകളിൽ ചെയ്ത കാര്യങ്ങൾ എന്ന കാരണം കൊണ്ട് അവൻ എന്ത് ലഭിച്ചു? എല്ലാ നാമത്തിലും മേലായ നാമമാക്കി. പ്രിയമുള്ളവരെ, ഞാൻ പഠിച്ച ഒരു സത്യം ഞാൻ പറയാം. തിയോളജിയാണോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു കാര്യം മനസ്സിലാക്കി, ദൈവം താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ക്രൂശിലെ മരണത്തോളം തന്നെ തന്നെ വിട്ടുകൊടുത്തപ്പോൾ ദൈവവനെ എല്ലാ നാമത്തിനും മേലായ നാമമാക്കി. ഞാനത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു, തനിക്ക് പിതാവിങ്കൽ ഉണ്ടായിരുന്ന മഹത്വത്തെ താൻ സ്വാഭാവികമായി അതിലേക്ക് എത്തിച്ചേരുകയല്ലായിരുന്നു, അതവൻ ഏൻ ചെയ്ത് സ്വന്തമാക്കുകയായിരുന്നു. ഇതാണ് ക്രിസ്തു എനിക്ക് ഒരു മുന്നോടിയായിരിക്കുന്നത്. താൻ ദൈവത്തോടുള്ള മഹത്വം വിട്ട് 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 താഴേക്ക് വന്നു, തന്നോട് അനുസരിക്കാൻ പറഞ്ഞിടത്തോളം അനുസരിച്ചു, ആ കാരണം കൊണ്ട് എല്ലാ നാമത്തിലും മേലായ നാമമാക്കി. വെറുതെ അങ്ങ് ഇങ്ങനെ കറങ്ങി ഒരു സർക്കിൾ ഇങ്ങനെ വന്നിട്ട് പിന്നെ അതങ്ങ് മേലോട്ട് പോകുമല്ലായിരുന്നു. ദർ ഇസ് എ റീസൺ. ഞാനവനെ എല്ലാ നാമത്തിലും മേലായ നാമമാക്കാൻ ഒരു അതുകൊണ്ടുണ്ട്, കാരണം അവൻ മരണത്തോളം താഴുവാൻ അനുസരണമുള്ളവനായി തീർന്നത് കൊണ്ട്. അപ്പോൾ യേശു പിതാവിൽ നിന്നും പ്രാർത്ഥിച്ച് കരഞ്ഞല്ല, പ പഴയ മഹത്വത്തിലേക്ക് തിരികെ പ്രവേശിക്കുന്നത്. കുരിശിലെ മരണത്തോളം അനുസരിച്ച് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അതുകൊണ്ട് ആ കാരണം കൊണ്ട്, ആ അനുസരണം കൊണ്ട്, ആ ഒബീഡിയൻസ് കൊണ്ട്, ആ വിധേയത്വം കൊണ്ട്, ആ താഴ്മ കൊണ്ട് പിതാവ് എന്ത് ചെയ്തു? എല്ലാ നാമത്തിലും മേലായ നാമമാക്കി. പ്രിയമുള്ളവരെ, എന്താ ക്രിസ്ത്യ ജീവിതം? യേശു നമ്മെ പഠിപ്പിക്കുന്നത്, നിന്നെ ഏറ്റവും താഴ്ചയുള്ള ഇടത്തു നിന്നും ഏറ്റവും ഉന്നതമായ ഒരു ഇടത്തിലേക്ക് നിന്നെ ഉയർത്തണമെന്ന ഒരു ദൈവിക പദ്ധതിയുടെ പച്ചയായ ആവിഷ്കാരമായിരുന്നു യേശു. യേശു അങ്ങനെ ജീവിച്ചു. യേശു താഴേക്ക് വന്നു, അവനെ മുറിവേൽപ്പിച്ചു, അവന്റെ ചെവിക്ക് പിടിച്ചു, അവന്റെ മുഖത്ത് തുപ്പി. അവൻ ഏറ്റവും ആ നാട്ടിലെ മോശപ്പെട്ട ഒരു നന്മയും വരാത്ത ഗ്രാമത്തിൽ ജനിച്ചു. അവന് വീട്ടിൽ സ്വസ്ഥതയില്ലായിരുന്നു, നാട്ടിൽ സ്വസ്ഥതയില്ലായിരുന്നു, സ്വന്തം ദേശത്ത് അവന് അംഗീകാരമില്ലായിരുന്നു. അവൻ സ്വന്തം വീട്ടിലേക്ക് വന്നു, സ്വന്തക്കാർ അവനെ മുറിവേൽപ്പിച്ചു. സകലയിടത്തും അവൻ അനുസരണമുള്ളവനായിരുന്നു. ഏറ്റവും താഴ്ചയിലേക്ക് വന്നപ്പോൾ ദൈവം അവനെ ഏറ്റവും മുകളിലേക്ക് കൊണ്ടുപോയി. യേശുവിനുള്ള ഭാവം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ ഒരു പദ്ധതി യേശുവിലൂടെ പിതാവ് അങ്ങ് കാണിച്ചു തരിക. നിന്നെ നിന്റെ ഏറ്റവും താഴ്ചയുള്ള ഭാഗത്ത് നിന്നും ദൈവത്തിന് നിന്നെ ഏറ്റവും ഉത്തമമായ ഒരു സ്ഥലത്തേക്ക് ഉയർത്തിപ്പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. യേശു സകലത്തിലും അനുസരിച്ചപ്പോൾ അതുകൊണ്ട് ഞാൻ അവനെ എല്ലാ നാമത്തിലും മേലാക്കിയെങ്കിൽ നിനക്കും ഇങ്ങനൊരു അവസരം ഉണ്ട്. പക്ഷെ നീ ഒരു അതുകൊണ്ട് എന്നതുകൊണ്ട് മുകളിലത്തെയും താഴത്തെയും നീ യോജിപ്പിക്കണം. Just as my son obeyed me in every aspect, I lift his name above all other name. ഈ പുത്രന്റെ അനുസരണമാണ് അവനെ അത് തിരികെ പ്രാപിപ്പാൻ, താൻ വെച്ച് പിതാവിന്റെ മുമ്പിൽ കൊടുത്ത ആ മഹത്വം തിരികെ പ്രാപിപ്പാൻ ഈ അനുസരണം പ്രധാനമായിരുന്നു. ഈ അനുസരണം പ്രധാനമായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന ദൈവത്തിന്റെ വിലപ്പെട്ട കാര്യങ്ങളെ ഈ അനുസരണത്തിലൂടെ നിങ്ങൾക്ക് അനുഭവിച്ചെടുക്കാൻ കഴിയുമെന്നാണ് ഫിലിപ്പിയ ലേഖനം 2:5 വാക്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഇനി നിങ്ങളെ ശ്രദ്ധിക്കുക, നമ്മളെ ഏത് ലക്ഷ്യത്തിൽ കാണണം എന്നതിനേക്കാൾ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ പ്രവേശിക്കുന്നു എന്നതും ദൈവത്തിന് പ്രധാനമാണ്. ഓക്കെ, എല്ലാ നാമത്തിലും മേലായ നാമമാക്കുക എന്നതാ ദൈവത്തിന്റെ ലക്ഷ്യം. പക്ഷെ നിന്നെ ആ ലക്ഷ്യത്തിൽ കാണുന്നതിനേക്കാൾ ദൈവത്തിന് പ്രധാനം എന്നാണെന്നറിയോ? നീ ആ ലക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുന്ന പാത ഇന്നവന് നിർബന്ധമാണ്. നിന്നെ അവൻ ഏത് ലക്ഷ്യത്തിലാ കാണുന്നത്? എല്ലാ നാമത്തിലും മേലായ നാമമുള്ളവനായിട്ട ദൈവം പുത്രനെ ആ ലക്ഷ്യത്തിലാ കാണുന്നത്. പക്ഷെ ആ ലക്ഷ്യത്തിൽ കാണുമ്പോൾ പുത്രന് ഇന്നെന്താ വേണ്ടത്? മരണത്തോളം തന്നെ തന്നെ അനുസരണമുള്ളവനാക്കി തീർക്കണം. ദൈവം എന്നെ പഠിപ്പിച്ച കാര്യം, നിന്നെ ഏത് ലക്ഷ്യത്തിൽ നിന്റെ ദൈവം കാണാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ തന്നെ തുല്യ പ്രാധാന്യമാണ് നീ ആ ലക്ഷ്യത്തിലേക്ക് ഇന്ന് ചുവടുവെക്കുന്ന നിന്റെ ജീവിതവും യേശുവിലൂടെ നീ വെക്കുന്ന ഓരോ സ്റ്റെപ്പുകളും പിതാവിന് പ്രാധാന്യവും. അതുകൊണ്ടാണ് യേശുവിന്റെ ജീവിതം എനിക്ക് തന്നത് ഫോളോ ചെയ്യാൻ. സി, യേശുവിനെ അഡ്മയർ ചെയ്യാനും അഡോർ ചെയ്യാനും അല്ല നമുക്ക് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് വൺ പാർട്ട്. യേശുവിനെ ഫോളോ ചെയ്യാനും കൂടിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഹീ ഈസ് നോട്ട് മിയർലി എ ഹീറോ ടു അഡോർ ഹിസ് നെയിം. അവനെ സ്തുതിക്കാൻ മാത്രം തന്ന ഒരു ഒരു ഹീറോ അല്ല യേശു. എന്റെ ജീവിതം, ഞാൻ ഏത് ലക്ഷ്യത്തിൽ എന്നെ എന്റെ പിതാവ് കാണുന്നു, ആ ലക്ഷ്യത്തിൽ എന്നെ കാണുന്ന ആ പിതാവിന് എന്നെ കൊണ്ടുവരുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഏതാ വഴി? ക്രൂശിലെ മരണത്തോളം അനുസരണമായി തീർന്ന പുത്രന്റെ അനുസരണം. അതുകൊണ്ട് നിങ്ങൾ എവിടെ എത്തിച്ചേരുന്നു എന്നതിനേക്കാൾ പ്രധാനമുള്ള മറ്റൊരു കാര്യം, പിതാവിനുണ്ട് കുഞ്ഞെ, നീ ഇപ്പോൾ എന്തായിരിക്കുന്നു എന്നതിലേക്കും ദൈവത്തിന് ശ്രദ്ധയുണ്ട്. അതുകൊണ്ട് യേശുവിന്റെ ജീവിതം നിനക്ക് പ്രധാനമാണ്. നമുക്ക് പ്രധാനം എന്താണെന്ന് ഞാൻ പറയാം. നമുക്ക് പ്രധാനം നാം എവിടെ എത്തിച്ചേരുന്നു എന്നുള്ളതാ. അതുകൊണ്ടാണ് നമ്മുടെ പാട്ടുകളെല്ലാം പ്രത്യാശാഗാനങ്ങളായിരിക്കുന്നു. പക്ഷെ ദൈവത്തിന് പ്രധാനം നീ എവിടെ എത്തിച്ചേരുന്നു എന്നതിനേക്കാൾ നീ ഇപ്പോൾ എന്തായിരിക്കുന്നു, നീ ഇപ്പോൾ എന്തായിരിക്കുന്നു എന്നതിനെ തന്നതാ യേശുവിനെ. എങ്കിലേ അവൻ എന്താ നിന്നെ കുറിച്ച് ലക്ഷ്യം വെച്ചിരിക്കുന്ന ഇടത്തെ നിന്നെ കണ്ടെത്താൻ കഴിയത്തുള്ളൂ. നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടോ? നിന്നെ ഏത് ലക്ഷ്യത്തിൽ കാണണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ടെങ്കിലും ആ ഉദ്ദേശത്തിലേക്ക് നിന്നെ കൊണ്ടുവരാൻ കർത്താവിന് ഇന്ന് യേശുവല്ലാതെ വേറൊരു വഴിയില്ല നിനക്ക് മുമ്പിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവനെ ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവത്തിന്റെ ലക്ഷ്യങ്ങളിൽ നിന്നെ കണ്ടെത്താൻ യേശുവിന്റെ ജീവിതമല്ലാതെ നിനക്കൊരു വഴിയില്ല. പ്രൈസലോ, ഹല്ലേലൂയ. ഒരു വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്, വായിക്കണ്ട, വീട്ടിപ്പോ വായിച്ചാൽ മതി. 73 സങ്കീർത്തനത്തിന്റെ 24 വാക്യം, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. പക്ഷെ അടുത്ത വാക്യം ശ്രദ്ധിക്കണം, പിന്നത്തേതില മഹത്വത്തിലേക്ക് കയറുന്നു. എല്ലാവർക്കും ആദ്യം മഹത്വത്തിലേക്ക് കയറാൻ ആഗ്രഹം. ഇന്ന് നിനക്ക് ആലോചനയാൽ ഒരു നടപ്പുണ്ട്, യേശുവിന്റെ നടപ്പ്. അത് നടന്നു കഴിയുമ്പോൾ പിന്നത്തേതിൽ അവൻ നിന്നെ മഹത്വത്തിലേക്ക് കയറ്റും. നിന്നെ മഹത്വത്തിലേക്ക് കയറ്റുന്ന ഒരു ലക്ഷ്യം പിതാവ് ഇട്ടിട്ടുണ്ട് നിന്നെ വിളിച്ചപ്പോൾ. പക്ഷേ ആ ലക്ഷ്യപ്രാപ്തി തന്റെ പുത്രന്റെ ആലോചനയാൽ ഇന്ന് നടത്തുക എന്ന അതിഭയങ്കരമായ സീരിയസ് ആയ ഒരു കാര്യത്തിൽ നിന്നെ കണ്ടെത്താതെ ആ ലക്ഷ്യത്തിൽ കർത്താവിന് നിന്നെ ഒരിക്കലും കാണാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് സാഡ്, വെരി സാഡ്, വളരെ ദുഃഖകരമായ ഒരു കാര്യം. നാം എല്ലാവരും നമ്മെ പിതാവ് എവിടെ കാണാൻ ആഗ്രഹിക്കുന്ന അവിടെ കയറി ഇരുന്നേക്കുക. യെസ് യെസ്, അങ്ങനെ അങ്ങനെ വിശ്വസിക്കുന്നു, അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്നത് നല്ലതാ. പിതാവിന്റെ വലത്തുഭാഗത്ത് നിങ്ങളെ ഇരുത്തിയിരിക്കുന്നു, ഉയരത്തിലുള്ള ചിന്തിപ്പിൽ, ഇറ്റ്സ് നോ പ്രോബ്ലം. ബട്ട് ഞാൻ അതിന്റെ മറ്റൊരു സ്പിരിറ്റാണ് നിങ്ങളോട് പറയുന്നത്, എന്റെ പുത്രന്റെ മുമ്പിൽ സകല മുഴങ്കാലും മടങ്ങണമെന്ന ലക്ഷ്യം ഞാൻ കാണുമ്പോൾ, ഇന്ന് പുത്രൻ കുരിശിലെ മരണത്തോളം അനുസരിക്കപ്പെടണം എന്നുള്ള യാഥാർത്ഥ്യം എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഡിയർ ഫ്രണ്ട്സ്, യുവർ ഒബീഡിയൻസ്, നിന്റെ ജീവിതത്തിൽ നിന്റെ ദൈവത്തെ, പുത്രനെ സകല കാൽപാദങ്ങളിലും അവൻ നിന്റെ കാൽപാദം വെച്ച് അനുസരിക്കുന്നതിലൂടെ മാത്രമേ ദൈവം നിന്നെ ലക്ഷ്യം വെക്കുന്ന കാര്യത്തിലേക്ക് പിന്നത്തേതിൽ അവന് നിന്നെ വലിച്ചു കയറ്റാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇന്ന് അവന്റെ ആലോചനയാൽ നിനക്ക് നടന്നേ പറ്റൂ. വാക്കിംഗ് ഇൻ ഹിസ് സ്റ്റെപ്സ് ഉണ്ടല്ലോ നമ്മൾ വായിക്കുന്നത് പത്രോസിന്റെ ലേഖനത്തിൽ, അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരും. കാൽച്ചുവട്, എന്തൊരു സുന്ദരമായ ഭാഗം. ചാവിട്ട് നടക്കുന്നിടത്തോടെ പോയാൽ മതി. ഡിസ്കവറി ചാനലൊക്കെ കാണുകയാണെങ്കിൽ സിംഹത്തെ അന്വേഷിക്കുന്നവരും കാട്ടിലൊക്കെ ഈ വംശനാശീകരണം സംഭവിച്ചിരിക്കുന്ന മൃഗങ്ങളെയൊക്കെ അന്വേഷിച്ചു പോകുന്നവർ അതിന്റെ കാൽപാദങ്ങളാണ് അവരാദ്യം കാണുന്നത്. അതിന്റെ മണമല്ല, മൃഗത്തിന്റെ മണമല്ല അവർ കൂടുതൽ അന്വേഷിച്ചു പോകുന്നത്. വംശനാശം സംഭവിച്ചിരിക്കുന്ന മൃഗങ്ങളെയോ അന്യപ്പെട്ടു പോയിട്ടുള്ള മൃഗങ്ങളെയോ അല്ലെങ്കിൽ ഒരു സിംഹത്തെയോ തന്നെയോ അവർ അന്വേഷിച്ചു ചെല്ലുമ്പോൾ അതിന് എക്സ്പേർട്ട് ആയിരിക്കുന്ന ആൾക്കാർ മണ്ണിൽ പതിഞ്ഞിരിക്കുന്ന കാൽപാദങ്ങൾ ശ്രദ്ധിച്ചാണ് അവർ പോകുന്നത്. നമ്മളെക്കാൾ അവർ വിദഗ്ധരാണ്. അവർ അന്വേഷിച്ച് 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 ദിവസങ്ങളോളം അന്വേഷിച്ച് അവസാനം ഇത് പാർക്കുന്ന ഏതെങ്കിലും ഒരു മുക്കിൽ അതിനെ പോയി കണ്ടെത്തും. അതിനവർ 10-ഉം 100-ഉം ദിവസം സഞ്ചരിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത് 8:30 ആ പ്രോഗ്രാം കേട്ടോ തുറന്നപ്പോൾ നമ്മൾ അതിനെ അങ്ങ് കാണുക മിഴിവോടെ. നമ്മൾ എന്താ കണ്ടത്? മഹത്വത്തെയാ കണ്ടത്. ഏതാ? ആ മൃഗത്തെ. പക്ഷേ ആലോചനയാൽ നടന്ന ഒരു വ്യഥ അതിന് പിന്നിലുള്ളവർക്കുണ്ട്. ഇതാണ് യേശു നമുക്ക് കാണിച്ച മാതൃക. കുഞ്ഞേ, പ്രിയ സഹോദരി, പ്രിയ സഹോദര, നിന്നെ എന്റെ പിതാവ് ഒരു ലക്ഷ്യത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന മോനെ, അതിനാ നിന്നെ വിളിച്ചത്. അതെങ്ങനത്തെ ലക്ഷ്യമാണെന്ന്? എല്ലാത്തിനും ഉയരത്തിൽ നിന്നെ കാണണം, എല്ലാത്തിനും ശ്രേഷ്ഠമായിട്ട് നിന്നെ കാണണം. പിതാവിന്റെ ഹൃദയത്തിൽ ആഗ്രഹം ഞാൻ പറയാം, എന്റെ പുത്രന് എവിടെയൊക്കെ സ്വാതന്ത്ര്യമുണ്ട് അവിടെയൊക്കെ എന്റെ മക്കൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. യേശുവിന്റെ നിൽപ്പാണ് എന്റെ നിൽപ്പ്, യേശുവിന്റെ കിടപ്പാണ് എന്റെ കിടപ്പ്. എന്താണ് യേശുവിൽ ആക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം, യേശുവിലുള്ള സാധ്യതയെല്ലാം എന്റെ സാധ്യതയാക്കി മാറ്റി. ഫ്രീസലോ, അതുകൊണ്ട് അവൻ ഉയർന്നിരിക്കുന്ന സിംഹാസനത്തിൽ എനിക്കും സ്ഥാനമുണ്ട്. അതാണ് അവന്റെ ലക്ഷ്യം. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് ഇപ്പോൾ ഒരാലോചനയിൽ നിന്ന് നടത്താൻ പറ്റൂ, ആലോചനയിൽ നടന്നേ പറ്റൂ. അതാണ് ക്രിസ്തു, ആ ആലോചനയാ ക്രിസ്തു. ആ ആലോചനയിൽ നീ ജീവിക്കുക. മറ്റൊന്നിനെ കുറിച്ച് നീ, ഞാൻ പറയട്ടെ, ഒരു പ്രത്യാശയുടെ ഗാനം പാടാൻ മറന്നുപോയാലും നീ യേശുവിനെ ശ്രദ്ധിക്കുന്ന ഈ ആലോചന മറന്നു പോകരുത്. Look unto Jesus. Listen him. ഞാൻ 10 പ്രാവശ്യം സുവിശേഷം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ സുവിശേഷം വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുക. പിന്നെയും മത്തായി 1:12 സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. അവനിൽ ജീവനുണ്ട്, അവനിൽ ജീവനുണ്ട്. അവനാണ് ആലോചന. ആ ആലോചനയിൽ നീ ജീവിക്കുമ്പോൾ പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് അവൻ നിന്നെ പിടിച്ചു കയറ്റും. യേശുവിന്റെ ജീവിതത്തിലേക്ക് വരാം. ഞാനൊരു വലിയ ആമുഖം പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ തിരുവചന ഭാഗങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇന്ന് യേശുവിന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളതും പല പ്രാവശ്യം കേട്ടിട്ടുള്ളതുമാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ ശ്രദ്ധയോടെ ഒന്ന് വായി.
അത്താഴമായപ്പോൾ പിശാച് ശിമോന്റെ മകനായ യൂദാ ഇസ്കറിയോത്താവിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുക്കുവാൻ തോന്നിച്ചിരുന്നു. പിതാവും സകലവും തന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്ന് താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു ദൈവത്തിന്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി.
എന്റെ ആശയം വെളിപ്പെട്ടു. നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, അത്താഴമായപ്പോൾ പിശാച് ശിമോന്റെ മകനായ യൂദായുടെ ഉള്ളിൽ. ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന്റെ അകത്ത് വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുന്നത്, സൈത്താൻ എൻട്രഡ് ഇൻടു ജൂഡ ഇസ്കരിയോത്ത്. പിശാച് യൂദായുടെ ഉള്ളിൽ കയറി. ആര് കണ്ടു? യേശു കണ്ടു. അത്താഴത്തിന്റെ സമയമായപ്പോൾ, പ്രിയമുള്ളവരെ, യേശു ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുക, ഒരത്താഴത്തിന് വേണ്ടി. തന്റെ ശിഷ്യന്മാരുമായിട്ടുള്ള അവസാനത്തെ അത്താഴം, അവരോട് വിട പറയാൻ പോകുന്നതിന് മുമ്പുള്ള അവസാനത്തെ ഫെലോഷിപ്പ്. ബട്ട് അതിന് തൊട്ട് മുമ്പ് യേശു കണ്ട കാഴ്ച ലിറ്ററലായിട്ട് പിശാച് അവന്റെ ആത്മാവ് യൂദായ്ക്കകത്തേക്ക് പ്രവേശിക്കുന്നത് യേശു കണ്ടു. യേശുവിനെ അങ്ങനെ കാണാം, കാരണം യേശു മറ്റൊരു സ്ഥലത്ത് കണ്ടിട്ടുണ്ട് അല്ലേ, മിന്നൽ പോലെ പിശാച് ആകാശത്ത് നിന്ന് വീഴുന്നത് അവൻ കണ്ടു. ഓരോ ഭൂതവും പുറത്താകുമ്പോൾ ദുരാത്മാവ് മിന്നൽ പോലെ അതിന്റെ ശക്തി പൊട്ടി താഴേക്ക് പോകുന്നത് അവൻ കണ്ടു. നിങ്ങൾ അവിടെ ഭൂതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ കാഴ്ച കണ്ടു. സോ ഹി ഹാസ് എ ഡിഫറന്റ് വിഷൻ. അപ്പൊ യൂദായ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അവൻ കണ്ട ഭയാനകമായ കാഴ്ച, യൂദായ്ക്കകത്തേക്ക് ഒരു ദുഷ്ടാത്മാവ് പിശാച് കയറ്റുകയാണ്. ഹി സോ ഇറ്റ് ലിറ്ററലി. ഞാൻ ഞെട്ടിപ്പോയി. ദൈവമേ, ദൈവത്തിന്റെ കൈകൊണ്ട് സൃഷ്ടിച്ച് ദൈവം തെരഞ്ഞെടുത്ത് രക്ഷപ്പെടണമെന്ന് ദൈവം ആഗ്രഹിച്ച് കൂടെ കൊണ്ടുപോയ അവന്റെ സ്വരൂപത്തിലുള്ള ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് ഒരു പിശാച് കയറുന്നത് കാണാൻ നിങ്ങൾക്ക് കണ്ടു നിൽക്കാം, പക്ഷെ യേശുവിന് അത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. ഒരു ദുരാത്മാവിനെ പുറത്താക്കുന്നത് നമുക്കൊരു ശുശ്രൂഷയാ, യേശുവിന് അതൊരു ശുശ്രൂഷയല്ല, അത് അവന്റെ വേദനയാ. അവന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരുവരിലേക്ക് ഒരു പിശാച് കയറുന്നത് ഭയാനകമായ കാഴ്ച, എനിക്കത് കാണാൻ പറ്റത്തില്ല. എന്നെ കൊല്ലാൻ ഇപ്പൊ ഇതിന്റെ അകത്ത് ആരെങ്കിലും പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിലും എനിക്കത് തിരിച്ചറിയാൻ കഴിയത്തില്ല. അദ്ദേഹത്തിന്റെ വേഷവിധാനവും ചിരിയും ഇടപെടലും ഒന്നും എനിക്ക് അദ്ദേഹത്തിൽ ഒരു ഭാവഭേദവും തോന്നിപ്പിക്കത്തില്ല. പക്ഷെ വളരെ സ്നേഹത്തോടെ അടുത്ത് നിന്ന യൂദായുടെ മുഖത്ത് പുഞ്ചിരി ഉണ്ടായിരുന്നെങ്കിലും യൂദായുടെ ഹൃദയത്തിലേക്ക് ഒരടി പിശാച് കയറി നിൽക്കുന്ന കാഴ്ച യേശു കണ്ടു. പക്ഷെ യേശു അത് കണ്ടുകൊണ്ട് ചിന്തിച്ച ഒരു സത്യം അതാണ് എന്റെ ഹൃദയത്തെ സ്പർശിച്ചത്. പിതാവ് സകലതും തന്റെ കയ്യിൽ തന്നിരിക്കുന്നു. പ്രിയ കുഞ്ഞെ, നിനക്ക് തൊട്ട് മുമ്പിൽ ഇരിക്കുന്ന സഹോദരന്റെ ഉള്ളിലേക്ക് പിശാച് കയറുന്നത് നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടാൽ പോലും നിനക്ക് ദൈവത്തിൽ അവന് നിന്നെക്കുറിച്ചുള്ള പദ്ധതിയിൽ, അവന് നിന്നെക്കുറിച്ചുള്ള പ്ലാനിൽ, അവന് നിന്റെ മേലുള്ള കൺട്രോളിൽ നിനക്ക് പൂർണ്ണമായിട്ട് വിശ്രമിക്കാം. ഞാൻ യേശുവിൽ നിന്ന് പഠിച്ച മറ്റൊരു പാഠം, പിതാവിൽ താൻ എന്തായിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് തനിക്ക് നല്ല ഉറപ്പായിരുന്നു. ഹി കെപ്റ്റ് ഹിംസെൽഫ് ഇൻ ദ പൊസിഷൻ വേർ ഗോഡ് ഹാസ് കെപ്റ്റ് ഹിം. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ, സ്ഥാനീയമായി നാം ദൈവത്തിൽ എന്തായിരിക്കുന്നു എന്ന് തിരിച്ചറിയാതെയാ നാം ഈ ലോകത്തിലൂടെ ജീവിക്കുന്നത്. ഏറ്റവും അസ്വാഭാവികമായ ഒരു പ്രവൃത്തി, ഒരു സംഭവം അവൻ കാണുമ്പോഴും അവൻ പറയുന്നത് എന്നറിയോ, മൈ ഫാദർ കൺട്രോൾസ് എവരിതിങ്. പ്രിയമുള്ളവരെ, നിനക്ക് ചുറ്റുമുള്ളവർ മുഴുവനും പിശാചിനാൽ സ്വാധീനിക്കപ്പെട്ട് ജീവിക്കുമ്പോഴും നീ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്, മൈ ഗോഡ്, എന്റെ പിതാവ് സകലതും എന്റെ കയ്യിൽ തന്നിരിക്കുന്നു. മേക്ക് ഷുവർ യേശു കൂടുതൽ നമ്മളെ ഈ കാര്യം ഉത്സാഹിപ്പിക്കുകയാണ്. യേശു ക്രിസ്തുവിലുള്ള നിന്റെ പദവിയെ നീ തിരിച്ചറിഞ്ഞതിൽ നിൽക്കുക. സി പൊതുവെ ദൈവമക്കളെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ, എസ്പെഷ്യലി ഒരു പെന്തക്കോസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കരിസ്മാറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരെ ശ്രദ്ധിച്ചപ്പോൾ, അവരെല്ലാം ഈ സൈറ്റാൻ കോൺഷ്യസ് ആ, കൂടുതൽ പിശാചിനെ കുറിച്ചാണ് അവർ കൂടുതൽ കോൺഷ്യസ് ആയിരിക്കുന്നത്. ശ്രദ്ധിച്ചാൽ മതി, അവർ ദൈവത്തെക്കുറിച്ച് അത്ര കോൺഷ്യസ് അല്ല. നിങ്ങൾ ശ്രദ്ധിക്കൂ, പിശാച് ഒരു മനുഷ്യനിലേക്ക് കയറുമ്പോൾ തന്റെ മനസ്സ് എവിടെയാ വർക്ക് ചെയ്യുന്നറിയോ? എവിടെയാ? ദൈവത്തിന്റെ കൺട്രോൾ. ഒരമ്പലത്തിന്റെ മുമ്പിൽ കൂടെ പോകുമ്പോൾ, ആത്മഹത്യ ചെയ്തൊരു വീട്ടിൽ കയറുമ്പോൾ, ഒരാളെ വിഷം കുടിച്ച് മരിച്ചൊരു ഹോട്ടലിൽ റൂം എടുക്കുമ്പോൾ, ഭക്തന്മാർക്ക് എന്തുകൊണ്ട് ഒത്തിരി സ്തോത്രം വരുന്നറിയോ? ദേ ആർ മോർ കോൺഷ്യസ്. ആരെ കുറിച്ചാ? ദുഷ്ടനെ കുറിച്ച്. പക്ഷെ യൂദായുടെ ഉള്ളിൽ പിശാച് കയറി അങ്ങോട്ട് നിൽക്കുന്ന കണ്ട കാഴ്ച കാണുമ്പോഴും എന്റെ യേശു വളരെ സ്വസ്ഥനായിരുന്നു. അവനൊരു തുവാലയെടുത്തു. ഏറ്റവും ശാന്തമായി ചെയ്യേണ്ട ഒരു പ്രവൃത്തി വളരെ ലളിതമായി ചെയ്തു. എന്തുകൊണ്ടാണെന്നറിയോ? എന്റെ പിതാവ് സകലതും എന്റെ കയ്യിൽ തന്നിരിക്കുന്നു. ഇങ്ങനൊരു ജീവിതം ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ. ദാറ്റ് ഈസ് മൈ ചലഞ്ച്. വെൻ ഐ സീ എന്റെ ചുറ്റുമുള്ള മുഴുവനും മനുഷ്യർ പിശാചനാൽ ബാധിക്കപ്പെട്ട് നിൽക്കുമ്പോഴും ദൈവം എന്നെ എവിടെ വെച്ചിരിക്കുന്നു അതിൽ നിന്നുകൊണ്ട് സ്വസ്ഥനായി ജീവിപ്പാൻ ഒരു ജീവിതം ഈ ഭൂമിയിൽ എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നത്തേതിൽ ആ മഹത്വത്തിലേക്കുള്ള എന്റെ പ്രവേശനം സാധ്യമല്ല. യേശു സ്വസ്ഥനായിരുന്നു. ഹി ഈസ് കംപ്ലീറ്റ്ലി ഫ്രീ. എഴുന്നേറ്റു. അവൻ പറഞ്ഞു, അവൻ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞില്ല, പ്രിയമുള്ളവരെ നമ്മൾ ഈ ആഹാരത്തിനാ കൂടിയത്, ഒരു അത്താഴത്തിനാ കൂടിയതെങ്കിലും കാര്യങ്ങൾ അല്പം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഈ അത്താഴം മാറ്റിവെച്ചേക്കാം എന്ന് അവൻ പറഞ്ഞോ? ഇല്ല. RSS കാർ ഇന്നലെ ഇവിടെ വന്ന് അന്വേഷിച്ചു, ഇവിടെ ആരൊക്കെയാണ് ഇവിടെ ഇവിടുത്തെ പാഷന്മാരെന്നൊക്കെ ചോദിച്ചേച്ച് പോയാൽ ഇന്ന് വരുമ്പോൾ ഇവിടെ പൊതുവെ ഒരു അടക്കം പറച്ചിൽ കാണും. ഒത്തിരി ശബ്ദം നമുക്കരുത്. ആവശ്യത്തിന് സ്വോത്രം പറഞ്ഞാൽ ഇന്നലെ അവന്മാർ ഇവിടെ അന്വേഷിച്ചിട്ട് വന്ന മൊത്തത്തിൽ നമ്മളങ്ങ് പ്രൊവോക്ഡ് ആവും. പക്ഷെ യേശു എപ്പോഴും പറയുന്നൊരു വാക്യമുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരും. ഞാൻ ഇപ്പൊ കണ്ടതന്നെ യൂദയുടെ അകത്തോട്ട് പിശാച് ചെയ്തെന്ന്. പക്ഷെ നമുക്ക് എല്ലാവർക്കും കൂടെ എന്നാ ചെയ്യാം? എന്താ ചെയ്യാം? സമാധാനമായിട്ടൊരു ശുശ്രൂഷ ആചരിക്കാം. ബിക്കോസ് എന്റെ പിതാവ് സകലത നിയന്ത്രിക്കുന്നു. ഹല്ലേലൂയ. ദിസ് ഇസ് യുവർ ലൈഫ്. പക്ഷെ ഞാൻ ഇത് വായിച്ചപ്പോൾ, കർത്താവേ, എന്റെ യേശുവിന്റെ കാൽപാദത്തിൽ നിന്ന് ഞാൻ എത്രയോ കിലോമീറ്റർ ദൂരെയാ. ഡീമൺ പൊസസ്ഡ് അല്ലാത്ത ഒരു സഹോദരനോട് പോലും സമാധാനമായിട്ടിരിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. അപ്പോൾ പിശാച് ആത്യന്തികമായി കയറിയിരിക്കുന്ന ഒരു മനുഷ്യനോട് ചേർന്ന് യേശു എത്ര സമാധാനമായി അത്താഴം കഴിച്ചു, യേശു എത്ര സമാധാനമായി കാല് കഴുകി. യെസ്, ഹൃദയകാഠിന്യ കരട നടുവിൽ നിനക്ക് യേശുവിൽ സത്യമുണ്ട്. ഞാൻ ഇതിൽ നിന്ന് പഠിച്ച കാര്യം, യേശുവിൽ ദൈവപിതാവിനെ ആക്കിയിരിക്കുന്നിടത്തെല്ലാം ഞാൻ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ട്, അറിയാം, വായിക്കണ്ട. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയാം, ഇത് മെമ്മറി വേഴ്സ് ആകരുത്. നമുക്കെല്ലാവർക്കും പറ്റിയ ഒരു പറ്റെന്നറിയോ? മെമ്മറി വേഴ്സ് ആയിട്ടാണ് ഇതെല്ലാം കാണുന്നത്. ഞാൻ ഇവിടെയുള്ള കുഞ്ഞുങ്ങളോട് പറയാം കേട്ടോ, സി നിങ്ങളുടെ പേരൻസ് ഇത് ഏത് രീതിയിലാണ് പറയുന്നത് എനിക്കറിയത്തില്ല, അവർക്കിതൊരു കോമ്പറ്റീഷൻ ആണോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വാക്യവും മെമ്മറി വേഴ്സ് ആയിട്ട് പഠിക്കാൻ അനുവാദമില്ല. ഒരധ്യായം മുഴുവനും പറയുന്ന സഹോദരനും രണ്ടധ്യായം മുഴുവനും കാണാതെ, യു ഡോണ്ട് ഹാവ് എ റൈറ്റ് ടു സ്പീക്ക് എനി വേഴ്സ് ആസ് എ മെമ്മറി വേഴ്സ്. നിന്റെ ജീവിതത്തിൽ നീ എന്തും മനസ്സിലാക്കി അത് മാത്രമാണ് കുഞ്ഞെ നീ ഇവിടെ ഒന്ന് ഉച്ചരിക്കാവുള്ളൂ. അത് ആ കൊച്ചിന് മനസ്സിലായില്ലെങ്കിൽ അവനോട് ഈ ആഴ്ച പറയണ്ടെന്ന് പറയാനുള്ള തന്റെ ഇടം മാതാപിതാക്കൾക്കുണ്ടാണ്. പക്ഷെ അതവർക്കില്ല. എന്റെ മോനെ ഞാൻ ഈ വാക്യം പഠിപ്പിച്ചു, പക്ഷെ അവൻ ഇതിന്റെ അകത്തെ ആശയം മനസ്സിലായില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഈ വാക്യം പറയിക്കുന്നില്ല എന്ന് പറയാൻ ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് തന്റെ ഇടം ഉണ്ടോ? അമ്മ പെരുവരലെ നിൽക്കുക മോൻ വാക്യം പറയുമ്പോൾ, അത് എവിടെയാണ് പാളി പോകുന്ന അറിയായിരിക്കും. എല്ലാ അമ്മമാരുടെയും മുഖത്തോട്ട് നോക്കിയാൽ മതി, ലിഫ്റ്റ്, അവര് തലയൊന്ന് പൊങ്ങിയാ നിൽക്കുന്നു. പഠിപ്പിച്ചു വിട്ടതല്ലേ? പഠിപ്പിച്ചു വിടരുത്, പഠിപ്പിച്ചു വിടരുത്. ഞാൻ ഇതിനോട് വളരെ എതിർപ്പുള്ള ഒരു മനുഷ്യനാ. നിങ്ങൾ പറയും 10 വാക്യം അങ്ങ് കേറിയാൽ പിന്നെ എവിടെയെങ്കിലും. മെമ്മറി വേഴ്സിന് ഓൾ ഇന്ത്യ ലെവലിൽ ഫസ്റ്റ് കിട്ടിയവൻ തലകുത്തി നടക്കുക. ദൈവത്തെ അറിയണം. തിരുവെഴുത്ത് നിങ്ങൾ വായിക്ക്, അവയിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. നിന്റെ കുഞ്ഞിന് എന്താ വാക്യത്തെ സംബന്ധിച്ച് മനസ്സിലായോ, അത് അവൾക്ക് മനസ്സിലായെന്ന് ബോധ്യമാണെങ്കിൽ അത് അവൾ മെമ്മറി വേഴ്സ് ആയിട്ട് പറയണം. There is no memory verse. That is the life of Jesus. ഇനി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് യേശുവിനെ സംബന്ധിച്ച്. How he used the word. എഴുത്ത് ലിറ്ററൽ വേർഡ് യേശു എങ്ങനെ കൈകാര്യം ചെയ്തു. Absolutely a model. നമ്മളെപ്പോലെ ചുമ്മാ എടുത്തങ്ങ് പ്രയോഗിക്കല്ലായിരുന്നു യേശു. അവൻ അതിന്റെ ലെറ്ററും അതിന്റെ സ്പിരിറ്റും ഹാൻഡിൽ ചെയ്ത് ഒരു ദിവസം മൊത്തം പഠിക്കാനുണ്ട്. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അത് ഇന്നത്തെ സമയമില്ല. ഒന്നാമത് എനിക്ക് ഈ സമയത്ത് പരിപാടി നിർത്താൻ ഇപ്പൊ അറിയാൻ മേലാതെ വരിക. അതുകൊണ്ട് ഞാൻ വേറൊരു വഴി അങ്ങ് പോവാ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തു യേശുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. ഈ ഒരൊറ്റ വാക്യം നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം അപമാനങ്ങളെ അലക്ഷ്യമാക്കാൻ കഴിയുമെന്നറിയോ? ഞാൻ അതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, യേശുവിന്റെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. നമ്മുടെ ജീവിതത്തോട് ചേർന്ന് ഒത്തിരി അപമാനങ്ങളുണ്ട്. അതിലേതൊക്കെ അപമാനമാണെന്നറിയോ? പ്രധാനമായിട്ടും നമ്മൾ കൊണ്ടുപോകുന്ന ഒരു അപമാനമുണ്ട്. പാപം മുഖാന്തരം വന്ന വീഴ്ചയിൽ നമുക്ക് വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അപമാനം ഞാൻ പറയാം. ഏതാണെന്നറിയോ? നമ്മുടെ ശരീരത്തിന്റെ അപ്പിയറൻസ്. എല്ലാവരും ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരപമാനം ആണോ? അതെ. രക്ഷിക്കപ്പെട്ടാലും അങ്ങനെയൊന്നും പെട്ടെന്ന് നമ്മളെ വിട്ടുപോകാത്ത ഒരു അപമാനമാണ് ഏത്? ഞാൻ പോരാ, ഇച്ചിരൂടെയൊക്കെ നന്നായിരുന്നെങ്കിൽ അല്ലേ? അതൊരു അപമാനമാണ്, പാപത്തിന്റെ ഫലമായിട്ടുള്ള ഒരു അപമാനമാണ്. യേശുവിന് അങ്ങനെ ഒരു അപമാനം ഉണ്ടായിരുന്നു. യേശുവിന്റെ അപമാനം എന്താണെന്ന് അറിയോ? യേശുവിന്റെ അഡ്രസ് അല്പം മോശമായിരുന്നു. യേശുവിന്റെ അഡ്രസ് എന്നായിരുന്നു അറിയാം നിങ്ങൾക്ക്? ഡിസ്ട്രിക്ട് ഏതായിരുന്നു യേശുവിന്റെ? ഗലീല. പുള്ളിയുടെ പോസ്റ്റ് ഓഫീസ് എവിടെയായിരുന്നു അറിയോ? നസ്രത്തിലായി. എവിടെയെങ്കിലും വെച്ച് ആൾക്കാര് ഇവനെ ഒന്ന് കൊച്ചാക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ആദ്യം അവർ ഈ പോസ്റ്റ് ഓഫീസിന്റെ പേരാ പറയുന്നത്. ഇവൻ നസ്രത്തുകാരനല്ലയോ? നിങ്ങൾക്കത് ഒരു ഈ രസമുള്ളൊരു നസ്രത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വേടായതുകൊണ്ട് നിങ്ങൾക്കത് കുഴപ്പമില്ല. നിങ്ങൾ അവിടെ ചെന്ന് നോക്കണം. എവിടെയാ? ഗലീല ചെന്ന് ചോദിക്കുക. സമയമില്ല എനിക്ക് ആ ഭാഗത്തോട്ട് പോവാൻ. ഗലീല എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങൾ അരിച്ചു പെറുക്കി പരിശോധിച്ചാൽ അറിയാം, അതിലെ ഏറ്റവും പുവറായ പോക്കറ്റാണ് നസ്രത്ത്. ഓ, പിതാവ് അവനെ കൊണ്ട് ഇട്ട സ്ഥലവേ അവിടെ കൊണ്ടിട്ടു. അതുകൊണ്ട് ഇങ്ങനൊരു അതുകൊണ്ടിലൂടെ അവൻ പോയപ്പോഴാണ് എല്ലാ നാമത്തിന്റെ മേലായ നാമമാക്കി. ഇങ്ങനൊരു അപമാനമുണ്ട്. നിന്റെ പഞ്ചായത്തിന്റെ പേരുള്ളിലൊരു അപമാനമുണ്ട്. ഓ, ഒരു ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മച്ചം പിടിച്ച സ്ഥലം എന്ന് പറയും. ഒരു മണവും ഗുണമൊന്നും ഇല്ലാതെ, ഒരു വെളിച്ചമൊന്നും ഇല്ലാത്തൊരു ഏരിയ അത്. അപ്പൊ ഈ ഭൂമിയിൽ ആദാമിന്റെ വീഴ്ച കൊണ്ട് നീ പേറുന്ന അപമാനം നിന്റെ ഗ്രാമത്തോടുള്ള ബന്ധത്തിൽ നിനക്കൊണ്ട്, എഴുത്തും മാനയില്ലാത്ത നിന്റെ അപ്പനും അമ്മയും നിനക്കൊണ്ട് എന്ന ഒരു അപമാനം നീ കൊണ്ട് നടക്കുന്നുണ്ട്. ഇതെല്ലാം സമൂഹത്തിൽ പ്രധാനമാട്ടോ, ഇവിടെ പ്രധാനമല്ല, സമൂഹത്തിൽ പ്രധാനം. നിന്റെ അപ്പനല്ലേ ആരാ? ആശാരി. സി, യോഹന്നാ സ്നാപകൻ പോലും ഒരു പുരോഹിതന്റെ മകനായിട്ടാ ജനിച്ചത്. പക്ഷേ അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ യോഗ്യതയില്ലാന്ന് പറഞ്ഞ യേശുവിന് ദൈവം കൊടുത്ത അപ്പൻ ആശാരിയ. അതുകൊണ്ട് ഫിലിപ്പാലേഖനം രണ്ടാം അധ്യായം വീട്ടിൽ പോയി ഒന്നുകൂടെ നിങ്ങൾ വായിക്കണം. അതുകൊണ്ടിന് മുകളിലും അതുകൊണ്ടിന് താഴെയും എന്ത് സംഭവിച്ചു നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്, പിതാവേ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് തന്ന പ്രവൃത്തി തികച്ചു. ഇപ്പോൾ എന്നെ മഹത്വത്തിലേക്ക്. മഹത്വത്തിലേക്ക് ചുമ്മാ കയറുകയല്ലായിരുന്നു, ഹി ഏൺഡ് ഇറ്റ്. ബലാത്കാരമായി പിതാവിൽ നിന്ന് വെച്ചുകൊടുത്ത മഹത്വത്തെ തിരിച്ചുപിടിച്ചു. എങ്ങനെയാണെന്നറിയോ? നസ്രത്തിലെ അപമാനം സഹിച്ചു, ആശാരിയുടെ മകനെന്നുള്ള അപമാനം അലക്ഷ്യമാക്കി, ശാപമാകുന്ന കുരിശ് തൊന്തതോളിൽ ചുമന്നുകൊണ്ട് സകലത്തിൽ പിതാവിനെ അനുസരിച്ചപ്പോൾ പിതാവിന് അത് കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇതാ നിന്റെ ചോയ്സ്. ഈ ലക്ഷ്യത്തിലെ ദൈവം നിന്നെ വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് യേശുവിനെ, അവന്റെ ചുവടുകൾ നിനക്ക് പ്രധാനപ്പെട്ട ചുവടുകളായിരിക്കും. ഹല്ലേലൂയ. ഒരപമാനമുണ്ട്, എല്ലാവർക്കും ഉണ്ട് അപമാനം. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ബസ്സേ വരികയായിരുന്നു കോട്ടയത്ത് നിന്ന് കോഴിക്കോട്. എന്റെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ ഇരിപ്പുണ്ട്. നല്ല ക്ഷീണവും ഉറക്കവും എനിക്ക് വരുന്നുണ്ടെങ്കിലും അവന്റെ ഓരോ കോപ്രായങ്ങൾ കണ്ടപ്പോ എന്റെ ഉറക്കമൊക്കെ പോയി. അവന്റെ പ്രധാനപ്പെട്ട വിനോദം എന്നായിരുന്നു ഞാൻ പറയാം, കോഴിക്കോട് തൊട്ട് കോട്ടയം തൊട്ട് കോഴിക്കോട് വരെ ഇവന്റെ തലമുടി പല സ്റ്റൈൽ ഇങ്ങനെ വെക്കുന്നുണ്ട്. പിന്നെ അവൻ ഇങ്ങനെ ഇങ്ങനെ വെക്കുന്നുണ്ട്, പിന്നെ അവൻ ഇങ്ങോട്ട് തിരിച്ചു വെക്കുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും അവൻ തൃപ്തനാകുന്നില്ല. മൂവാറ്റു വഴിയൊക്കെ ആയപ്പോ അവനടുന്നറിയോ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് അതിന്റെ അത് ഈ സെൽഫി ഉണ്ടല്ലോ അത് വെച്ച് നോക്കിയിട്ട് അവൻ ഇങ്ങോട്ട് തിരിക്കുക വിരലിട്ട്. ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. പെരുമ്പാവൂർ വരുമ്പോഴും അവന്റെ തലമുടിയുടെ ഇഴകൾ കാത്തുകൂടെ അവന്റെ വിരലുകൾ ഇങ്ങനെ കയറി കയറി പോ. ശ്രദ്ധിച്ചിട്ടുണ്ടോ ചെറുപ്പക്കാരെ? എന്താ അവന്റെ പ്രശ്നം എന്നറിയോ? അവൻ എന്തോ മനസ്സിൽ ലക്ഷ്യം കണ്ടിട്ടുണ്ട്. അവന്റെ മുടിയുടെ ഫാഷൻ അവിടേക്ക് അതങ്ങോട്ട് വരുന്നില്ല. ഞാൻ എവിടെ ഇറങ്ങിയെന്ന് എനിക്കറിയത്തില്ല. കോഴിക്കോടൊന്നും അവനെ കണ്ടില്ല. പക്ഷെ അതിനിടയ്ക്ക് എവിടെയും അവൻ ഇറങ്ങി, ഞാൻ ഉറങ്ങിയപ്പോ. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, ഒരപമാനം നിന്റെ കൂടെ ഉണ്ട്. തലമുടിയിലൊരു അപമാനമുണ്ട്, മൂക്കിനൊരു അപമാനമുണ്ട്, ഇല്ലേ ഇല്ലേ, കണ്ണിനൊരു അപമാനമുണ്ട്, പൊക്കത്തിനൊരു അപമാനമുണ്ട്, പൊക്കമില്ലായ്മയ്ക്കൊരു അപമാനമുണ്ട്, വീണ മനുഷ്യ നിനക്കൊരു അപമാനമുണ്ട്. എന്റെ യേശുവിന് അതുണ്ടായിരുന്നു. അവൻ സഹോദരന്മാരുടെ സകലത്തിന് സദൃശനായപ്പോൾ അവന്റെ പോസ്റ്റ് ഓഫീസിന്റെ അപമാനം അവന്റെ അപമാനമായിരുന്നു, അവന്റെ ജില്ലയുടെ അപമാനം അവന്റെ അപമാനമായിരുന്നു, അവന്റെ അപ്പന്റെ കാർപ്പന്റർ എന്നുള്ള അപമാനം അവന്റെ അപമാനമായിരുന്നു. നിനക്ക് നിന്റെ അപ്പൻ ആരാന്ന് അറിയാൻ മേലല്ലോ യേശുവെ, അതും അവന്റെ ഒരു അപമാനമായിരുന്നു. പക്ഷെ എന്റെ യേശു, ഗോഡ് കൺട്രോൾസ് എവരിതിങ് മൈ ഫാദർ, അവനെല്ലാം നിയന്ത്രിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അപമാനങ്ങളെ അലക്ഷ്യമാക്കി. എമി കാൾ മൈക്കിളിനെ കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് വളരെ എന്റെ ഹൃദയത്തിൽ വലിയ സന്തോഷം തോന്നിയൊരു കാര്യമുണ്ട്. അവർ തമിഴ്നാട്ടിൽ തിരുനെല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് അവർ വന്ന് താമസിക്കുമ്പോൾ, നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം, എമി കാൾ മൈക്കിളിന്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നത്, അവരുടെ കണ്ണ് ബ്ലാക്ക് ബ്രൗൺ ആയിരുന്നു. ഒരു വിദേശ വനിതയുടെ കണ്ണ് ബ്ലാക്ക് ബ്രൗൺ അല്ല, അത് ഏഷ്യൻസിന്റെ എസ്പെഷ്യലി ഇന്ത്യക്കാരുടെയൊക്കെ കണ്ണാണ് ബ്ലാക്ക് ബ്രൗണിഷ്. എമി കാൾ മൈക്കിളിന്റെ കണ്ണും ബ്ലാക്ക് ബ്രൗണിഷ് ആയിരുന്നു. ഇപ്പൊ വിദേശ വനിതകളെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, അവരുടെ കണ്ണ് ബ്ലൂയിഷ, അതാണ് അവരുടെ ഒരു പ്രത്യേകത, ശ്രദ്ധിച്ചു നോക്കണം, കണ്ണ് ബ്ലൂയിഷ. അപ്പൊ എമി കാൾ മൈക്കിൾ ജീവിച്ച തന്റെ സൊസൈറ്റിയിൽ ഈ ബ്രൗൺ കണ്ണോടുകൂടി താൻ ജനിച്ചതിൽ ഒത്തിരി അവൾ അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവളുടെ കണ്ണിനൊരു ഭംഗിയില്ലായിട്ടതാണ് അവരുടെ സൊസൈറ്റിയിൽ അത് കാണുന്നത്. അപ്പോൾ അവൾ സ്കൂളിൽ പഠിക്കുമ്പോഴും വളർന്നു വരുമ്പോഴും ഒക്കെ അവളുടെ ബ്രൗണിഷ് ആയിരിക്കുന്ന കണ്ണ് അവൾക്ക് ഒരപമാനമായിരുന്നു. അവൾ എങ്ങനെ എങ്ങനെ ജനിച്ചു എന്നറിയില്ല, പക്ഷെ എല്ലാ വിദേശ വനിതകളിലും 99% അവരുടെ ആ കണ്ണുകൾ ബ്ലൂയിഷ് ആയിരിക്കും. ഇപ്പോൾ ബ്ലൂയിഷ് ഉണ്ട്, അത് ഈ ലെൻസൊക്കെ എടുത്ത് ആൾക്കാരവിടെ പിടിപ്പിച്ചു വെച്ച് ബ്ലൂയിഷ് ആക്കുന്നവരുണ്ട്. പക്ഷെ ജന്മന ഒരു വിദേശ വനിതയുടെ കണ്ണ് ബ്ലൂയിഷ്. പക്ഷേ എമി കാൾ മൈക്കിളിനെ കർത്താവ് സ്പർശിച്ചു. അവൾ കർത്താവിന്റെ ഭാരവുമായിട്ട് തമിഴ്നാട്ടിലേക്ക് വന്നു, തിരുനെല്ലിവേലിയിൽ വന്നു. തിരുനെല്ലിവേലിയിൽ എമി കാൾ മൈക്കിൾ വരുമ്പോൾ അന്നവിടെ ദേവദാസി സമ്പ്രദായം ഏറ്റവും കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഒരു കുട്ടി ജനിച്ചാൽ ഉടനെ കുട്ടിയുമായിട്ട് അവർ അമ്പലത്തിലേക്ക് ഓടും, ദൈവത്തിന് കാഴ്ചവെക്കും അടിമയായിട്ട്. അവിടെ നിന്ന് അവൾ ഒരു വേശ്യാവൃത്തിയിലേക്ക് നിത്യവും ദേവദാസിയായിട്ട് അമ്പലത്തിൽ അവൾ തന്നെ തന്നെ കൊടുക്കുകയാണ്. നൂറുകണക്കിന് കുട്ടികൾ അങ്ങനെ ജന്മനാ തന്നെ അവരെ എടുത്തുകൊണ്ട് ദൈവത്തിന് അടിമ വെച്ച് അവർ ദേവാലയത്തിൽ കൊടുത്തു പോരുന്ന കാഴ്ച കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര ദുഃഖം തോന്നി. നിനക്കറിയോ എമി കാൾ മൈക്കിൾ ചെയ്തത് എന്താണെന്നറിയോ? ഇന്ത്യൻ വനിതയെ പോലെ അവൾ ജീവിച്ചു, ഇന്ത്യക്കാരെ പോലെ സാരി ഉടുത്തു, അവരെ പോലെ അവൾ തല മുഴുവനും ഇങ്ങനെ മൂടി, എന്നിട്ട് അവൾ ഒരു ഡിവോട്ടി ആയിട്ട് അമ്പലത്തിലേക്ക് കയറും. പോയിട്ടിറങ്ങി വരുമ്പോൾ കയ്യിൽ ഒരു കുഞ്ഞ് കാണും. ദേവദാസി സമ്പ്രദായത്തിന് അടിമ വെച്ച ആ കുഞ്ഞിനെയും കൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് തന്റെ വീട്ടിൽ അവരെ വളർത്തും. പക്ഷേ അവൾ ഒരു വിദേശ വനിത എന്ന് അവർ കണ്ടുപിടിക്കാനതിന് കാരണം ഷീ ഹാഡ് എ ബ്രൗണിഷ് ഐ. റെമീക്കാൾ പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. അവളെല്ലാം പുതച്ചു മൂടിയാലും അവളൊരു വിദേശ വനിതയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയും, അവളുടെ കണ്ണൊരു ബ്ലൂയിഷ് കണ്ണായിരുന്നുകൊണ്ട്. എമിക്കാൾ മൈക്കിൾ ഇങ്ങനെ എഴുതി, എന്റെ സ്വർഗത്തിലെ ദൈവം, ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ എന്റെ കണ്ണ് ഡിസൈൻ ചെയ്തപ്പോൾ ദേവദാസ സമ്പ്രദായത്താൽ ആയിരക്കണക്കിന് കുട്ടികൾ ഏത് ദേവാലയത്തിൽ അടിമയായി വിൽക്കപ്പെടുന്നു, അവിടുന്ന് അവരെ രക്ഷിപ്പാൻ എനിക്ക് ഒരു ബ്രൗൺ ആയി തന്നതിനായി ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ കുഞ്ഞെ, ദൈവത്തിന് ഇന്ന് നിന്നെ ഉപയോഗപ്പെടുത്താനുള്ളതെല്ലാം നിനക്ക് ഇപ്പോഴുണ്ട് എന്ന് നീ വിശ്വസിക്കുക. വിത്ത് യുവർ ബ്രൗണിഷ് ഐ, നിന്റെ ചെറിയ കണ്ണ്, നിന്റെ ചെറിയ മൂക്ക്, നിന്റെ പൊക്കം കുറവ്, ദൈവത്തിന് ഇന്ന് നിന്നിൽ കൂടെ പ്രവർത്തിപ്പാനുള്ളതെല്ലാം നിന്റെ ഇന്നത്തെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നീ വിശ്വസിക്കുക. അങ്ങനെ യേശുവിന്റെ കാൽച്ചുവടുകളെ നീ പിന്തുടരുമ്പോൾ നീ ചെയ്യുന്നതെന്നറിയോ, ഓരോ അപമാനവും നീ അലക്ഷ്യമാക്കിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ സകല ആത്മാനുഗ്രഹങ്ങളാലും അവൻ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. സകല അപമാനങ്ങളും, സാമ്പത്തികത്തിന്റെ സകല അപമാനങ്ങളും അഴിഞ്ഞു വീഴുന്നത് ഈ വചനത്തിലാണ്. എനിക്ക് ആ വചനം ഒന്നുകൂടെ വായിച്ചപ്പോൾ കുറച്ചും കൂടെ സന്തോഷം തോന്നി. എന്താണെന്നറിയോ? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അവൻ എന്നെ യേശുക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇറ്റ് മീൻസ് സ്വർഗത്തിൽ ദൈവം ഓൾറെഡി ഒരു ബാങ്ക് അക്കൗണ്ട് എന്റെ പേരിൽ തുറന്നു കഴിഞ്ഞു. ഇറ്റ് ഈസ് ഓൾറെഡി ഓപ്പൺ. അത് ചാലുവ, ആ അക്കൗണ്ട് ചാലുവ. സ്വർഗത്തിലേക്കൊരു നിക്ഷേപം തന്നു കഴിഞ്ഞു. എന്റെ ബാങ്ക് സ്വർഗത്തിൽ ഓപ്പണാ, എന്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. ഞാൻ ഇനി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ചെന്നിട്ട് വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂടെ നിന്നൊരു ക്യൂ എടുത്ത് ഫോറം ഫില്ല് ചെയ്ത് ഒരു ബാങ്ക് അക്കൗണ്ട് സ്വർഗത്തിൽ തുടങ്ങണ്ട. ഇറ്റ് ഈസ് ഓൾറെഡി ഓപ്പൺ ഇൻ മൈ അക്കൗണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്? കൈവെക്കരുത്. മനസ്സിൽ പറഞ്ഞാൽ മതി. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ അപമാനം നീ വേറുന്നുണ്ടോ? നീക്കിരിപ്പ് ഒന്നുമില്ലാതെ അപമാനം നീ വേറുന്നുണ്ടോ? എത്ര ജോലി ചെയ്താലും മിച്ച ശമ്പളം പിടിച്ചു വെക്കാൻ ഇല്ലാത്ത അപമാനം നീ വേറുന്നുണ്ടോ? ബട്ട് ഐ വാണ്ട് ടെൽ യു ദ ഗുഡ് ന്യൂസ്, സ്വർഗത്തിൽ നിന്റെ പേരിലുള്ള അക്കൗണ്ട് തുറന്നു കഴിഞ്ഞു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിന്നെ ദൈവം അനുഗ്രഹിച്ച് വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇതായിരുന്നു യേശുവിന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചത്. എവറി മൊമെന്റ് ഹിസ് ഫാദർ കോൺഷ്യസ്. അവന്റെ ഉള്ളിൽ പിശാചു കയറട്ടെ, ഞാൻ അറിയുന്നു മൈ ഫാദർ കൺട്രോൾസ് മീ. യെസ്, അവനിൽ നാം ഇങ്ങനെയല്ലോ പഠിച്ചത്. യേശുക്രിസ്തുവിൽ എനിക്ക് പഠിക്കാനുണ്ട്. രണ്ടാമത് വാക്യം വായിക്കണ്ട, സമയം പോകും. സ്നാനത്തിന് യേശു സ്നാനക്കുളത്തിൽ നിന്ന ശേഷം അവൻ എഴുന്നേറ്റ് വരുമ്പോൾ അവനോട് ഒന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എല്ലാ സ്നാനക്കുളത്തിനും സാറിനെ സ്നാനപ്പെടുത്തുന്ന ആളാ പ്രാർത്ഥിക്കുന്നത്. സ്നാനപ്പെടാൻ പോകുന്ന ആള് പ്രാർത്ഥിക്കാറില്ല. പക്ഷെ ഇവിടെ വളരെ വിചിത്രമായ ഒരു കാര്യമാണ്, സ്നാനപ്പെടാൻ പോയ ആൾ ആരോടും ചോദിക്കാതെ അവിടെ അങ്ങ് പ്രാർത്ഥിക്കുക. അവന്റെ പാഷൻ എന്നാണെന്നറിയോ? അവന്റെ പിതാവിനോടുള്ള. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അങ്ങനെ? ഉണ്ടോ? ആ സ്നാനക്കുളത്തിൽ ചെന്ന ബ്രദറെ എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ തോന്നുന്നു. യേശുവിന്റെ എല്ലാം വളരെ വിചിത്രമല്ല, യേശുവിന്റെ എല്ലാം ഒരു പാഷനിലാണ് അവനത് ചെയ്യുന്നത്. അവനൊരു പാഷനിലാണ് ചെയ്യുന്നത്. അവൻ ആ സ്നാനം കഴിഞ്ഞപ്പോൾ അവന്റെ ഹൃദയത്തിൽ ആ സന്തോഷം നിറഞ്ഞിട്ട് അവൻ അങ്ങ് പിതാവിനോട് അങ്ങ് പ്രാർത്ഥിക്കുക. എന്റെ ദൈവമേ, നിങ്ങനെ സകല നീതി നിവൃത്തിയാകുവാൻ ഇന്ന് എനിക്ക് യോഹന്നാന്റെ കീഴിൽ അവിടുന്ന് ഇവിടെ വരെ നടന്നു വന്ന് സ്നാനപ്പെടാൻ പറ്റിയല്ലോ. ഉടനെ സ്വർഗം തുറന്നു. അവന്റെ മുകളിൽ എന്നാ വന്നാ പറഞ്ഞേ? പരിശുദ്ധാത്മ പ്രാവ് രൂപത്തിൽ. പ്രാവിനൊക്കെ വന്നിരിക്കണമെങ്കിൽ അതുപോലെ താഴ്മയുള്ള ഒരു മനുഷ്യന്റെ മുകളിൽ പ്രാവിനൊക്കെ വന്നിരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ വരുന്നത് പരുന്തൊക്കെ ആയിരിക്കും. യേശുവിന്റെ യേശു അത്രയും താഴ്ന്നു. യേശുവിന്റെ താഴ്മ എന്നാന്ന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞായിരുന്നു. യോഹന്നാസ്നാവനെ അങ്ങോട്ട് വിളിപ്പിച്ച് സ്നാനപ്പെടുത്താൻ കപ്പാസിറ്റി ഉള്ള മനുഷ്യനായ യേശു. കാരണം ഇവന്റെ ചെരുപ്പിന്റെ വാർ എന്നഴിക്കാം എന്നഴിക്കാം എന്ന് ചിന്തിക്കുന്ന മനുഷ്യനെ ഏത് സമയത്ത് വിളിച്ചാൽ അവിടെ വരും. പക്ഷെ യേശു ഗലീലയിൽ നിന്ന് നടന്ന് യോർദാനിൽ ചെന്ന് സ്നാനപ്പെട്ടു. ലെറ്റ് ഹിം കം എന്നല്ലായിരുന്നു, ലെറ്റ് മീ ഗോ. അവൻ അവിടെ ചെന്ന് സ്നാനപ്പെട്ടു. താഴ്മയോടെ നിന്നപ്പോൾ പ്രാവ് അവന്റെ മുകളിലേക്ക് വന്നു. ഒരൊറ്റ പ്രാർത്ഥന അവിടെ നിന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവൊക്കെ നിറഞ്ഞാണ് അവൻ സ്നാനക്കുളത്ത്. അങ്ങനെ ഒരു ബാപ്റ്റിസം ഇന്നുവരെ ലോകത്തുണ്ടായിട്ടില്ല. നമ്മുടെയൊക്കെ ബാപ്റ്റിസത്തിൽ പാർഷലാ പ്രാർത്ഥിക്കുന്നു അല്ലേ? അവിടെ വെച്ച് അവനൊരു ശബ്ദം കേട്ടു. ഇവൻ എന്റെ മോനാ, എന്റെ മോനാ ഇവൻ, ഇവനാണ് എന്റെ പ്രിയ മോൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, എന്റെ പ്രിയ പുത്രനാ ഇവൻ. അതൊക്കെ കേട്ട യേശു അങ്ങോട്ട് മരുഭൂമിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരാളിരിപ്പുണ്ടായിരുന്നു. പുള്ളിയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ആയുധം നമുക്ക് നമ്മുടെ ദൈവത്തോടുള്ള ബന്ധത്തെ എപ്പോഴും അലട്ടിപ്പിക്കുന്ന ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരിക എന്നുള്ള പിശാചിന്റെ ഒരു തന്ത്രം. അപ്പൊ അവൻ ചോദിച്ചു, നീ ദൈവത്തിന്റെ മോനാണെങ്കിൽ ഈ കല്ല് അപ്പമാണ്. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ മോനാണ്, ഈ കല്ല് അപ്പമാകുക. ഇത്തിരി പ്രാവശ്യം നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? എസ്പെഷ്യലി സുവിശേഷ വേലയിലായിരിക്കുന്ന ഞങ്ങളോട് ഒത്തിരി പ്രാവശ്യം പിശാചി ചോദിക്കാറുണ്ട്, നീ മോനാണ്, നിന്നെ ഇവിടേക്ക് ദൈവം അയച്ചെങ്കിൽ ഒന്ന് നോക്ക്, നീ ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക്, നീ ഒന്ന് പ്രസംഗിച്ച് നോക്ക്. നമുക്കൊത്തിരി ചലഞ്ച് വരുന്ന ഒരു ഏരിയയായി ഹൃദയത്തിൽ. പക്ഷെ യേശുക്രിസ്തു എന്താ ചെയ്തെന്നറിയോ? യേശുക്രിസ്തു എന്താ ചെയ്തേ? എന്നാ മോനാണെന്നൊന്ന് കാണിക്കാം എന്ന് അറിയാൻ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചില്ല. യേശു എന്താ ചെയ്തേ? സ്നാനക്കുളത്തിൽ എന്റെ മോനാണ് നീ എന്ന് പറഞ്ഞതിൽ അങ്ങ് ഉറച്ചു. സി, സ്ഥാനീയമായിട്ട് നിന്നെ ദൈവം നിർത്തിയെടുത്ത് നീ നിന്നാൽ നീ സംഘർഷഭരിതനാകത്തില്ല. അവിടെ വെച്ച് പിന്നെയും യേശുവിനോട് പിതാവ് പറഞ്ഞിട്ടില്ല, ഞാൻ നിന്റെ മകനാണെന്ന്. അന്ന് കുളത്തി വെച്ച് കേട്ടതാ. എന്താ പ്രിയ സഹോദര സഹോദരന്മാരെ, 12 വർഷം മുമ്പായിരിക്കാം നിന്നെ ഉറപ്പിച്ച ഒരു വചനം കേട്ടത്, പിന്നെ നീ കേട്ടിട്ടില്ല. പക്ഷെ ഇന്ന് നീ ഇടറിയാണോ നിൽക്കുന്നേ? ജീസസ് ഈസ് ആൻ എക്സാമ്പിൾ. അന്ന് കേട്ട വാക്ക് യേശു മനസ്സിൽ കൊണ്ടു നടന്നു. എന്റെ അപ്പച്ചൻ എന്നോട് ഇന്ന് രാവിലെ പറഞ്ഞതാണ് കുളത്തി വെച്ച് ഞാൻ നിന്റെ മോനാണെന്ന്. ഇനിയിപ്പോ ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? ഞാൻ അതങ്ങ് ഉള്ളിലേക്ക് ഏറ്റെടുക്കുക. അതുകൊണ്ട് ഞാൻ അപ്പം കല്ലപ്പമാക്കത്തില്ല. പിതാവിനോട് വളരെ കോൺഷ്യസ് ആയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, യേശുവിന്റെ ജീവിതത്തിന്റെ സമസ്ത നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അത് ചിന്തിച്ചായിരുന്നു. ഞാൻ എന്റെ സാക്ഷ്യമല്ല, ഞാൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞാൽ അത് പൊളിയ. എന്റെ പിതാവ് എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. വിക്ടോറിയസ് ലൈഫ്. യേശുവിന്റെ കാൽപാദത്തിൽ നിന്നും നാം ദൂരേക്ക് പോകുന്നെങ്കിൽ ഇപ്പോൾ യേശു നമ്മുടെ മുമ്പിൽ ഒരു കാൽ ചുവട് വെക്കുകയാണ്, വീണ്ടും ഒരു കാൽ ചുവട് കൊണ്ടുവരികയാണ്. പ്രിയമുള്ളവരെ, ഇത് കഴിഞ്ഞ് ഈ പ്രസംഗം കേട്ട ശേഷം നീ ഒരു ഹൃദയകാഠിന്യക്കാരന്റെ വീട്ടിലേക്കായിരിക്കാം പോകുന്നത്. ബട്ട് അവിടെയും നിനക്ക് യേശുവിന്റെ കാൽപാദങ്ങളുണ്ട് ആ ഹൃദയകാഠിന്യക്കാരന്റെ നടുവിൽ. ബ്രദർ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലുള്ള ആൾക്കാരുടെ അടുത്ത് നടക്കും. അല്ല, എനിക്ക് എന്റെ പിതാവ് എന്നെ മോനെന്ന് വിളിച്ചു, എനിക്ക് നല്ല ഉറപ്പ്. ഞാനത് ഹൃദയത്തിൽ കേൾക്കുന്നുണ്ട് കേട്ടോ, ഹൃദയത്തിൽ കേൾക്കുന്നുണ്ട്. ഇനി ആരെല്ലാം എന്നെ എന്തെല്ലാം പറഞ്ഞാലും, പ്രൈസ് ലോർഡ്, ഞാൻ അപമാനത്തെ എന്ത് ചെയ്യും? അലക്ഷ്യമാക്കി കളയും. ഹല്ലേലൂയ. യെസ്, പിതാവിന്റെ മടിയിൽ നിന്നും എപ്പോഴും ഇരുന്ന് പിതാവിന്റെ തേജസ് കണ്ടോണ്ട് ഇരുന്ന യേശുവിനെ, സി, പിശാചിന് ഒത്തിരി അബദ്ധം പറ്റിയിട്ടുണ്ട്. പിശാചു എല്ലാ ഈ ലോകത്തിന്റെ മഹത്വം കാണിച്ചിട്ട് പറഞ്ഞു, നീ എന്നെ വണങ്ങിയാ മതിയെന്ന്. ഈ ലോകത്തിന്റെ മുഴുവനും മഹത്വത്തെക്കാൾ 10,000 കോടി മഹത്വ പിതാവിന്റെ മുഖത്തുള്ളത് അല്ലെ? പാട്ടുകാരൻ അങ്ങനെയല്ല പാടുന്നത്, 1,000 സൂര്യഗോളങ്ങൾ ഒന്നിച്ചുദിച്ചാലും ആകുമോ? ഓ, 10,000 കണക്കിന് സൂര്യഗോളങ്ങൾ ഒന്നിച്ചുദിച്ചാലും എന്റെ ദൈവത്തിന്റെ മുഖതേജസ്സിന്റെ അത്ര ആകത്തില്ല. ആ തേജസ് മടിയിലിരുന്ന് എപ്പോഴും കണ്ടവനോട് പറയാ, ഈ ലോകത്തിലെ മഹത്വമല്ല, നീ കണ്ടോ കുമ്പിട്ടോ, ഞാൻ തരാവെന്ന്. അവൻ പറഞ്ഞു, ഞാൻ എന്റെ അപ്പന്റെ മടിയിൽ നിന്നാ വരുന്നത്, ഞാൻ അവിടുത്തെ മുഴുവനും തേജസ് ഇതുണ്ടാക്കിയവന്റെ തേജസ് കണ്ടേച്ച് വന്നതുകൊണ്ട് അവന് പുല്ലു വിലയായിരുന്നു പിശാചി കാണിച്ച മഹത്വത്തെ വേണ്ടെന്ന് വെക്കാൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് എനിക്കൊരവസരമുണ്ട്, എന്റെ പിതാവിന്റെ മടിയിൽ കിടന്നവന്റെ മഹത്വം കാണും തോറും പിശാചി നാളെ എനിക്ക് ഒരുക്കുന്ന ഈ ലോകത്തിന്റെ മഹത്വത്തെ എനിക്ക് അപമാനം അലക്ഷ്യമാക്കാൻ കഴിയും. ഓക്കെ, രണ്ടാമത് യേശുവിൽ നിന്ന് പഠിച്ച മറ്റൊരു കാര്യം, യോഹന്നാന്റെ സുവിശേഷം 6:12.
അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട്, ശേഷിച്ച കഷണം ഒന്നും നഷ്ടമാകാതെ ശേഖരിക്കുമെന്ന് പറഞ്ഞു.
മതി, അവന്റെ ജീവിതത്തിൽ കടന്നുപോയ സംഭവങ്ങൾക്കകത്തെ ഒരു കുഞ്ഞു സംഭവമാണ്. സി, യേശു തന്റെ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ പിശാചിനോട് പറഞ്ഞു, പിശാചെ നീ എന്നെ വിട്ട് പോ. എന്നിട്ട് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്, പിന്നെ പിശാച് അവനെ വിട്ട് പോയി. പക്ഷെ യേശുവിന്റെ ജീവിതം അവസാനിക്കുമ്പോൾ യേശു മറ്റൊരു വചനം പറയുന്നുണ്ട്, ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നോട് ഒരു കാര്യവും ഇല്ല. ഞാൻ ഈ രണ്ട് വാക്യം കൂടെ ചേർത്ത് വായിച്ചപ്പോൾ യേശുവിന്റെ ജീവിതത്തിന്റെ ആ ബ്യൂട്ടി തിരിച്ചറിയുകയാണ്. ഇവനിക്ക് സ്റ്റാർട്ടഡ് ഹിസ് മിനിസ്ട്രി. അവൻ അവന്റെ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ അവൻ പിശാചിനെ ശാസിച്ച് പുറത്താക്കി, നീ എന്നെ വിട്ട് പോ. അങ്ങനെ പിശാച് അവനെ വിട്ട് പോയി. Then what happened last 3.5 years? അവന്റെ 3.5 വർഷം എന്ത് സംഭവിച്ചു? 3.5 വർഷം അവസാനിക്കാൻ നേരത്ത് യേശു അസന്നിഗ്ധമായിട്ട് പറയുകയാണ്, ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നോട് ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 3.5 വർഷം ഹി കെപ്റ്റ് സൈറ്റാൻ അവേ ഫ്രം ഹിസ് ലൈഫ്. തന്റെ ജീവിതത്തിൽ അവൻ ഒരു കാൽപാദം വെക്കാൻ ഒരിടം പോലും കൊടുത്തില്ല. അവൻ എന്നോടൊരു കാര്യമില്ലെന്ന് പറഞ്ഞാൽ അവന് ബിലോങ് ചെയ്യുന്ന, അവന് ക്ലെയിം ചെയ്യാൻ കഴിയുന്ന ഒന്നും എന്നിൽ ഇല്ല. മത്തായി 4 അവനെ പുറത്താക്കിയ അന്നേരം തൊട്ട്, യോഹന്നാനിന്റെ 14 അതെ, യേശു ക്രിസ്തു ഈ ലോകത്തിന്റെ പ്രഭു എന്നോടൊരു കാര്യവുമില്ല എന്ന് പറയുന്നിടം വരെ പിശാചിന് അവനിൽ ഒരു ക്ലെയിമും അവൻ കൊടുത്തിട്ടില്ല. കാരണം പിശാച് എവിടെയൊക്കെ അവനെതിരെ പോരാടിയോ അവിടെയൊക്കെ അവൻ തിരിച്ചറിഞ്ഞു, മൈ ഫാദർ കൺട്രോൾസ്. ഒരു വലിയ കസേരയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഒരു വലിയ പദവിക്കാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നീ ആടരുത്. പീലാത്തോസിന്റെ വലിയ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ അവൻ കണ്ടു, എന്റെ പിതാവിന്റെ സിംഹാസനം, പിതാവിന് ഒരു സിംഹാസനം, പീലാത്തോസിന് എന്താ കസേര, പീലാത്തോസിന് ചെയർ. ഒരു ദൈവദാസൻ അതിനെ കുറിച്ച് ഇങ്ങനെയാണ് പ്രസംഗിച്ചത്, അവരെല്ലാം ചെയർമാൻമാരാ, എന്റെ ദൈവം സിംഹാസനസ്ഥന. ഹല്ലേലൂയ. എന്റെ ദൈവം കസേരയിലാണോ ഇരിക്കുന്നത്? അല്ല, എന്റെ ദൈവം എവിടെ ഇരിക്കുന്നത്? സിംഹാസനത്തിൽ. ഹല്ലേലൂയ. ചെയർമാൻ ഇരിക്കുന്ന കസേരയുടെ മുമ്പിൽ ചെന്ന് നിന്റെ ഒരു കാര്യം നടക്കുന്നില്ലെന്ന് വിചാരിച്ച് നീ ഭാരപ്പെടരുത്. എന്റെ ദൈവം സിംഹാസനത്തിൽ വസിക്കുന്നു. ഹല്ലേലൂയ. യെസ് പിശാചിന് ഒരു 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 കാൽപാദം പോലും വെക്കാൻ അവൻ തന്റെ ജീവിതത്തിൽ അവസരം കൊടുത്തില്ല. അതുകൊണ്ടാണ് അവന് ജീവിതത്തിന്റെ അവസാനം. ഞാനത് വായിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ വന്ന പ്രാർത്ഥന എന്നറിയാം, ബട്ട് ലോർഡ് വെൻ ഐ ഫിനിഷ് മൈ ലൈഫ്, എന്റെ ജീവിതം അവസാനിക്കും തോറും ഇതാ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവും ഇല്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു ജീവിതം ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് ജീസസ് ലൈഫ്. ഇവിടെ നമ്മൾ വായിച്ചത് സിമ്പിളായ ഒരു സംഭവമാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മൾ വായിച്ച് കേട്ട് മനസ്സിലാക്കി ഒത്തിരി നാൾ അറിഞ്ഞതുകൊണ്ട് ഒരു സിമ്പിളാണത്. എന്താ, എല്ലാവർക്കും ദൈവം അപ്പം കൊടുത്തു, മീൻ കൊടുത്തു, വാഴ്ത്തി നുറുക്കി നിറച്ച് ഭക്ഷിച്ചു. സന്തോഷത്തോടെ അവര് പോകുമ്പോൾ യേശു എന്താ ചെയ്തേ, ശേഷിച്ച അപ്പക്കഷ്ണമെല്ലാം ഒന്നും നഷ്ടമാക്കാതെ ശേഖരിപ്പീൻ എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം അങ്ങനെ പറയുന്നു. ബാക്കി സുവിശേഷങ്ങളിൽ അവർ ശേഖരിച്ചു എന്നേ ഉള്ളൂ. യേശു അങ്ങനെ പറയുമ്പോൾ അതിനൊരു കാരണമുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, യേശു ഈ അത്ഭുതം ചെയ്യുമ്പോൾ യേശുവിന്റെ കയ്യിൽ എത്ര അപ്പം ഉണ്ടായിരുന്നു? ലിറ്ററലായിട്ട് 5 അപ്പം 2 മീൻ. യേശു അത്ഭുതം കഴിഞ്ഞപ്പോൾ എത്ര കൊട്ടയുണ്ടായിരുന്നു? 12 കൊട്ടയുണ്ടായിരുന്നു. എല്ലാവരും തിന്നു തൃപ്തരായി അവരവരുടെ വീട്ടിലേക്ക് പോയി. ശേഷിച്ചിരിക്കുന്ന അപ്പം എല്ലാം ഒരുപക്ഷെ അവിടെയും ഇവിടെയും ചിന്നിച്ചിതറിക്കിടക്കുകയായിരിക്കാം, അല്ലെങ്കിൽ കൊടുത്തു തീർന്ന ശേഷം മിച്ചം ഉണ്ടായിരുന്നതായിരിക്കാം കൊട്ടയിൽ. എനിക്ക് ലഭിച്ച കൊച്ചുപാടം ഞാൻ പറയാം, ദൈവശാസ്ത്രമില്ലാത്ത കറ കളഞ്ഞ കൊച്ചുപാടം. യേശുവിന് ഇങ്ങനെ ചിന്തിക്കാമായിരുന്നു, ഈ അപ്പം എങ്ങനെയാ വന്നത്? പ്രാർത്ഥിച്ച് വന്ന. ഇതിന് മാവരച്ചില്ല, തേങ്ങ അരച്ചില്ല, പൊങ്ങാൻ വേണ്ടി ഈസ്റ്റ് ഇട്ടില്ല, ഒരു കഷ്ടപ്പാടും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നോ? ഇല്ല. ആ ബാലന്റെ അമ്മയ്ക്ക് മാത്രം ഒരു കഷ്ടപ്പാടുണ്ടായിരുന്നല്ല, ഇവിടെ ഒരു കഷ്ടപ്പാടും ഉണ്ടായില്ല. സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി അപ്പം ഇങ്ങ് പോകുന്നു. ഗോഡ്സ് ഫേവർ. എനിക്ക് ലഭിച്ച സന്ദേശം, നാം എപ്പോഴും ഗോഡ്സ് ഫേവർ വളരെ കെയർലെസ് ആയിട്ടാ കാണും. അത് അപ്പം എടുക്കാൻ പത്രോസോ പൗലോസ് യോഹന്നാനോ മറ്റ് ശിഷ്യന്മാരോ ശ്രമിക്കുമ്പോൾ യേശുവിനോട് എങ്ങനെ പറയായിരുന്നു? വിട്ടുകളയടാ, നാളെ പ്രാർത്ഥിച്ചാൽ എന്റെ അപ്പന് തരാവുന്നേ ഉള്ളൂ, നീ അതങ്ങ് വിട്ടുകള, അതൊരു വിഷയമല്ല. കഷ്ടപ്പെട്ടുണ്ടാക്കിയ അപ്പമാണെങ്കിൽ സൂക്ഷിക്കാൻ പറഞ്ഞേനെ. ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചാലും നാളെ പ്രാർത്ഥിച്ചാലും അപ്പം തരാൻ ദൈവം വിശ്വസന. അതുകൊണ്ട് നീ ഇനി അപ്പം അങ്ങ് മറന്നു കളഞ്ഞേര്, നാളെ വേണമെങ്കിൽ നമുക്ക് വേറെ അപ്പം അപ്പച്ചൻ തരും. നോ, എനിക്ക് യേശുവിന്റെ കൊച്ചു ജീവിതമാണ് എപ്പോഴും ചലഞ്ച് ആയിട്ടുള്ള. വലിയ കാര്യങ്ങളല്ല, എന്റെ പിതാവ് തന്നതാ. ഞാൻ മുകളിലേക്ക് ഉയർത്തി പിടിച്ചപ്പോ ഇതാരാ തന്നേ? എന്റെ അപ്പനെ ബ്ലെസ് ചെയ്ത് തന്നെ. ആ ഫേവർ ഞാൻ മിസ്യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഐ വാണ്ട് ടു കീപ് ഇറ്റ് അപ്പ് ബിക്കോസ് ഇറ്റ് വാസ് ബ്ലെസ്ഡ് മൈ ഫാദർ. അതങ്ങ് വിട്. നമുക്ക് ഈ പ്രോഗ്രാമിന് മാത്രം നടന്ന ഒരു ക്രമീകരണമായത്. ഇനിയിപ്പോ അതിനെ കുറിച്ച് ചിന്തിക്കണ്ട. ലിവ് ഇറ്റ് ദെയർ, ലെറ്റ് അസ് ഗോ ഫോർവേഡ്. നോ, അതിലപ്പുറം കർത്താവിന്റെ നാമത്തിൽ നിനക്ക് ലഭിക്കുന്ന ദാനങ്ങളൊക്കെയും നിസ്സൂക്ഷിക്കുകയും പരിപാലിക്കുകയും നിന്റെ പിതാവ് ദാനമായി തന്നതാണെന്നറിഞ്ഞ് അതിനോടുള്ള റെസ്പെക്ട് യേശുവിനെ പോലെ നിനക്കുണ്ടായിരിക്കണം. ഡോണ്ട് ബി കെയർലെസ് വെൻ യു റിസീവ് ദ ഫേവർ ഓഫ് ഗോഡ്. യേശുവിന് അപ്പം പിറ്റേദിവസത്തെ പ്രോഗ്രാമിനുള്ളതാണോ എന്ന് എനിക്കറിയില്ല, ബട്ട് ദാറ്റ് ടൈം ഹി ഡിസൈഡ് ടു കളക്ട് ദാറ്റ് ബ്രെഡ് ബിക്കോസ് എന്റെ പിതാവ് അത് തന്നതാണ്. Do we have such a devotion to father? ningada father si avan eppol pidavine kurichu ari allada avan oru 1.5 kilometer poi kani ayyo appatinte karyam alla avan adu cheyyumbolum thinnu theernappolum theernavarkella veetti pogan thirudi vekkumbolum avan avante pidavil pidavine kurichulla chindayilarunnu adukonda aa takka samayathe pidava thannathu waste aayi kalayanda namukku sooshika enna chindichu ini avan adu neglect cheyanange naale shishyanmarum ദൈവം നമ്മുടെ അടുത്ത ആളാ, നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ വേറെ വരും ബ്രദറെ എന്നുള്ളൊരു ചിന്ത നമ്മളങ്ങനെയല്ല പറഞ്ഞു അല്ലെ. ഇത് പോയാ പോട്ട് ബ്രദറെ, വേറെ 10 എണ്ണം ദൈവം തരുമെന്ന് നമ്മൾ പറയുന്നു. പ്രൈസ് ദ ലോർഡ്. ജീസസ് ഈസ് ആൻ എക്സാമ്പിൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ചലഞ്ച് അല്ലെങ്കിലും എനിക്ക് ചലഞ്ചാ. യേശുവിന്റെ എല്ലാ കൊച്ചു കാര്യങ്ങളും എനിക്ക് ചലഞ്ചാ. എന്റെ പോസ്റ്റ് ഓഫീസ് തൊട്ട് ഇങ്ങോട്ട് അവൻ എല്ലാത്തിലും തന്റെ പിതാവിനോട് കാണിച്ച അനുസരണം എല്ലാ നാമത്തിലും മേലായ നാമമാക്കി. ഹല്ലേലൂയ. എനിക്ക് പിന്നത്തേതിലെ മഹത്വത്തിലേക്ക് കയറണമെങ്കിൽ യേശുവല്ലാതെ മറ്റൊരു വഴിയില്ല. പ്രൈസ് ദ ലോർഡ്. ഒരു ഭാഗം കൂടെ വായിച്ച് പെട്ടെന്ന് ഒരു വാക്ക് അവസാനിപ്പിക്കും. യേശുവിൽ കണ്ട 3-ാമത്തെ പ്രത്യേകത മത്തായി 9:35 മുതലുള്ള വാക്ക്.
യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു.
അവരുടെ പട്ടണങ്ങളില് അവരുടെ പള്ളികളിലെല്ലാം യേശു ക്രിസ്തു സഞ്ചരിച്ചു. സഞ്ചരിച്ച ശേഷം രാജ്യത്തിന്റെ സുവിശേഷം അവൻ എല്ലാവരോടും പ്രസംഗിച്ചു. പിന്നെ സകലവിധ ദീനവും സകല രോഗവും അവൻ എന്ത് ചെയ്തു? സൗഖ്യമാക്കി. സി ശ്രദ്ധിച്ചു വായിക്കുക, യേശു അവരുടെ പട്ടണങ്ങളെല്ലാം സഞ്ചരിച്ചു, അവരുടെ ഗ്രാമങ്ങളെല്ലാം സഞ്ചരിച്ചു, അവരുടെ പള്ളികളിൽ അവൻ വിസിറ്റ് ചെയ്തു, തന്റെ അടുക്കൽ വന്ന സകല ദീനക്കാരെ അവൻ സൗഖ്യമാക്കി, വന്നവരോടെല്ലാം അവൻ എന്ത് ഉപദേശിച്ചു? രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. പക്ഷെ അതിന്റെ അടുത്ത വാക്ക്, അതാണ് ഞാൻ യേശുവിൽ നിന്ന് പഠിച്ച ഒരു യാഥാർത്ഥ്യം.
അവൻ പുരുഷാരത്തെ ഇടയിലില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞു.
യെസ്, ഹല്ലേലൂയ. ഹീ ഡിഡ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഹി അക്കംപ്ലിഷ്. താൻ എന്ത് നിവർത്തിച്ചു എന്നതിൽ അങ്ങ് സന്തുഷ്ടനാകുകയല്ല, നിവർത്തിക്കപ്പെടാതെ കിടക്കുന്നതിനെ കുറിച്ചുള്ള പാഷൻ യേശുവിൽ കിടക്കുക പിന്നെയും ബാക്കി. യു അണ്ടർസ്റ്റാൻ? താൻ പള്ളികളിൽ പ്രസംഗിച്ചു, തന്റെ അടുക്കൽ വന്ന മുഴുവൻ രോഗികളെ താൻ സൗഖ്യമാക്കി, അവരുടെ എല്ലാ സിനഗോഗുകളിലും താൻ എത്തി, കണ്ടവരോട് മുഴുവനും താൻ രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. ഹി ഫിനിഷ് ഹിസ് മിനിസ്ട്രി. അവൻ തന്റെ പ്രവൃത്തി തികച്ചു കംപ്ലീറ്റ്ലി. പക്ഷേ അതുവരെ തികയ്ക്കപ്പെടാതെ കിടക്കുന്ന പ്രവൃത്തിയെ കുറിച്ച് ആർക്ക് ഭാരമുണ്ടായിരുന്നു? യേശുവിന് ഭാരമുണ്ടായിരുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ കോണ്ടസിൽ അത് വിലയേറിയതല്ലെങ്കിലും ഞാൻ ചെയ്യുന്ന ശുശ്രൂഷയിൽ എനിക്കത് വിലയേറിയതാ. കർത്താവിനെ പഠിപ്പിച്ച പാഠം, നീ നിന്നെ ഏൽപ്പിച്ച ഒരു കാര്യം ചെയ്തു കഴിയുമ്പോൾ നീ എപ്പോഴും വിശ്രമത്തിലാ. പക്ഷെ നിവർത്തിക്കപ്പെടാതെ കിടക്കുന്ന കാര്യത്തെ കുറിച്ചുകൂടെ നിനക്ക്, നീ ആയിരിക്കത്തില്ല അത് ചെയ്യുന്നത്, ബട്ട് ഡു യു ഹാവ് സച്ച് എ ബേഡൻ? നീ ഒരു ഡിസൈപ്ലിംഗ് ചെയ്യുന്ന ആളാണെങ്കിൽ നീ ഡിസൈപ്ലിംഗ് ചെയ്യുന്ന നിന്റെ വേലയിൽ നീ സന്തുഷ്ടനാ. പക്ഷെ ഇവാഞ്ചലിസം ചെയ്യുന്ന മറ്റൊരുവന്റെ വേലയെ കുറിച്ച് നിനക്ക് വേദനയുണ്ടോ? യേശുവിന് പറയാറുണ്ട്, ഞാൻ രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു, എന്റെ അടുക്ക വന്ന മുഴുവൻ ദീനക്കാരെ സൗഖ്യമാക്കി, നിങ്ങളുടെ എല്ലാ പള്ളികളിലും ഞാൻ സഞ്ചരിച്ചു കഴിഞ്ഞു, നിങ്ങളുടെ ഗ്രാമത്തിലെല്ലാം ഞാൻ പോയി കഴിഞ്ഞു, മൈ വർക്ക് ഇസ് കംപ്ലീറ്റ്. പക്ഷെ ദൈവം എന്റെ ഉള്ളിൽ നിന്ന് എടുത്തു കളഞ്ഞ ബോഷത്തവനാണെന്നറിയോ? വാട്ട് യു ഡൺ, അതാണ് എന്നും നിന്റെ ഹൃദയത്തെ ഭരിക്കുന്നത്. പക്ഷെ ഇതുവരെ അൺഡൺ ആയിരിക്കുന്ന, ഇതുവരെ നിവർത്തിക്കപ്പെടാതിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നിനക്ക് ഒരുപോലെ പാഷൻ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഇസ് പാഷൻ ഫോർ വാട്ട് ഹാസ് നോട്ട് എറ്റ് ഡൺ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ ജീവിതത്തിൽ എല്ലാം ആ ഒരു ഒരു അവൻ ആ വീശുമുറോ അവിടെ എല്ലായിടത്തും ഉണ്ട്. ഏത് സ്ഥലത്താണെങ്കിലും അവൻ ആ നമ്മുടെ കുറെ പതിരങ്ങെടുത്തും കളയും. അവൻ, ഞാനൊരു സ്ഥലത്ത് പോകുന്നു, എന്നെ ഏൽപ്പിച്ച വേല ചെയ്യുന്നു, ഞാൻ അവിടെ എന്തൊക്കെ ചെയ്യുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ രീതിയിലും അറിയത്തില്ല, പക്ഷെ ഞാൻ അത് നിവർത്തിച്ചു. യെസ്, ഐ ഡിഡ് ഇറ്റ്. കൊള്ളാം, ഞാൻ എന്നെ ഏൽപ്പിച്ചത് ചെയ്തു. അതുകൊണ്ട് സി പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത്, ഡെവിൾ ഗിവ് ഓൾവേസ് സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ സക്സസ്ഫുൾ ആയി ചെയ്ത ഒരു കാര്യത്തിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തന്ന ശേഷം ബാക്കിയുള്ള ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടാകത്തില്ല. ഹല്ലേലൂയ. ഒരു ഇവാഞ്ചലിസ്റ്റ് ഒരു സുവിശേഷ യോഗത്തിൽ പ്രസംഗിച്ചു കഴിഞ്ഞ് അവനവന്റെ ശുശ്രൂഷ നിറവടിയായി നിറവേറ്റുമ്പോൾ പിശാച് അവന്റെ ഉള്ളിൽ ഒരു സന്തോഷം കൊടുക്കും, നീ പ്രസംഗിച്ചു, നിന്റെ പ്രസംഗം കൊണ്ട് രോഗികളെ സൗഖ്യമായി, യുവർ വർക്ക് ഈസ് ഫിനിഷ്. പക്ഷെ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയേ, എല്ലാം കഴിഞ്ഞപ്പോഴും അവൻ എന്ത് പറയാ? അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച്, താൻ അവരെ തന്നെ തനിക്ക് അവരുടെ അടുത്ത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള വേദന. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? അവൻ മനസ്സലിഞ്ഞു. എന്നിട്ട് തന്റെ ശിഷ്യന്മാരോട്, കൊയ്ത്തോ വളരെ ഉണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം, ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട്. ഓ ഹല്ലേലൂയ, ദിസ് ഈസ് എ പാഷൻ. അവന് പിന്നെ ആൾക്കാർ കിടക്കുക സൗഖ്യമാകാൻ, പിന്നെ രാജ്യത്തിന്റെ സുവിശേഷം കേൾക്കാൻ ആൾക്കാർ കിടക്കുക, അതവനെ ഹൃദയത്തെ ഭരിച്ചിരുന്നു. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഈസ് ഇറ്റ് യുവർ ആറ്റിറ്റ്യൂഡ്? അത് നിങ്ങളോട് പറയുന്നതിനേക്കാൾ എന്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ അല്ലായിരുന്നു പലതിലും. I did my job. I have done enough. And that area I completed. Praise the Lord. അപ്പോഴും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാതെ കിടക്കുന്നതിനെ കുറിച്ചുള്ള ഭാരം, അത് നിന്റെ ശുശ്രൂഷയല്ലായിരിക്കാം, ബട്ട് ദ പാഷൻ ജീസസ് ഹാർട്ട്. യേശുവിന് ഇങ്ങനെ പറയാറ്, ഞാൻ എന്റെ കാര്യം ചെയ്തു. ഈ യേശു ഈ അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുമ്പോഴേ ശിഷ്യന്മാര് പറഞ്ഞു, സി അവർക്ക് ഇതെങ്ങനെയും ഇവരും ഒന്ന് പറഞ്ഞുവിട്ടാവുന്ന ഉള്ളായിരുന്നു. യേശുവോ ഇവരെ പറഞ്ഞുവിടാനും തയ്യാറല്ലായിരുന്നു. അപ്പൊ യേശു അവിടെ പറയുന്നൊരു ഭാഗമുണ്ട്, എനിക്ക് തോന്നുന്നു ലൂക്കോസ് വായിക്കണ്ട, ലൂക്കോസ് 15. അവർ വഴിയിൽ വെച്ച് എന്താ, വഴിയിൽ വെച്ച് തളർന്നു പോകുമോ? ഓ, അത് യേശുവിന്റെ ഒരു ഹൃദ്യമായ ചിന്തയാ കേട്ടോ, നമ്മുടെ ഒന്നും മനസ്സിൽ അങ്ങനെ പോകത്തില്ല. അവർ വഴിയിൽ വെച്ച് തളർന്നു പോകുമോ എന്ന് അവൻ ഉള്ളിൽ അങ്ങ് വേദനപ്പെട്ടു. സി നമുക്ക് വേണേ ഇങ്ങനെ പറയാം, ബ്രദറെ യോഗം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൺട്രോളിലല്ല, അവരവരുടെ അല്ലേ. ഒരു ഒരു പ്രാസംഗൻ അതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ, ബ്രദറെ മീറ്റിംഗ് തീരുന്ന വരേ ഉള്ളൂ നമുക്ക് അവരുടെ ഉത്തരവാദിത്വം, ഇവിടുന്ന് വിട്ട് അവരുടെ പഞ്ചായത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അവരവരുടെ പാട്. ശിഷ്യന്മാരും വേണേ അങ്ങനെ പറഞ്ഞു കാണും അല്ലേ, ബ്രദർ കർത്താവെ വഴി വെച്ച് തളർന്നു പോകുന്നതിനെ കുറിച്ച് നീ എന്തിനാ ഭാരപ്പെടുന്നത്, നമ്മുടെ പരിപാടിയല്ലല്ലോ, അവരെ ഓൺ ദ വേയിൽ അങ്ങോട്ടാ. യോഗത്തിൽ ആരെങ്കിലും വീണാൽ നമുക്ക് പ്രാർത്ഥിക്കാം, ബട്ട് സീ ദ ജീസസ് ഹാർട്ട്. അവർ തിരിച്ചു പോകുമ്പോൾ അവരാ അവരുടെ വീടിനോട് അടുത്തെത്തുമ്പോൾ അവരെങ്ങാനും തലകറങ്ങി ഒരു ആന്റി വീണാലോ, ആ എന്നെ 3 ദിവസം കേട്ട ആ ബ്രദർ ക്ഷീണിച്ചിട്ട് ആ കുഞ്ഞ് അവിടെ നിലത്തിരുന്ന് അവന് എന്തെങ്കിലും പ്രയാസം ഉണ്ടായാലോ. ഹി വെന്റ് അപ് ടു ദേർ. നാം എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു വേലയെ കുറിച്ച് മാത്രം സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്നു. വി ഡോണ്ട് ഹാവ് പാഷൻ. ഹല്ലേലൂയ. യെസ്, ദൈവത്തോട് മനുഷ്യർ എന്നോട് എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്നതിനേക്കാൾ ഞാൻ ദൈവത്തോട് എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്ന ബോധം നമ്മളെ എപ്പോഴും ഭരിക്കണം. യു അണ്ടർസ്റ്റാൻഡ്? മനുഷ്യർ എന്നോട് എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്ന ചിന്തയേക്കാൾ ഞാൻ എന്റെ ദൈവത്തോട് എത്രത്തോളം കടപ്പെട്ടിരിക്കുന്നു. യേശുവിന് ഇങ്ങനെ പറയാമായിരുന്നു, എന്റെ പരിപാടി കഴിഞ്ഞു, എനിക്ക് കിട്ടിയ പള്ളിയിലല്ല ഞാൻ പ്രസംഗിച്ചു, എന്റെ അടുത്ത് വന്ന മുഴുവൻ രോഗികളെ ഞാൻ സൗഖ്യമാക്കി, എന്റെ പരിപാടി കഴിഞ്ഞു, ഇനി നിങ്ങളുടെ പരിപാടിയാ. പക്ഷെ അങ്ങനെയല്ല യേശു അതിനെ കണ്ടത്. യെസ്, മൈ ജീസസ് ഇൻ എവരി പ്ലേസ്. ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും അവന്റെ കാൽപ്പാട് അവിടെയുണ്ട്. എന്റെ ശുശ്രൂഷയെ കുറിച്ച് സ്വയം സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ അവിടെ അവന്റെ ഒരു കാൽപ്പാടുണ്ട്. വേറൊരാളുടെ വേലയെക്കുറിച്ച് എനിക്ക് ഭാരമില്ലാതിരിക്കുമ്പോൾ അവിടെ യേശു എനിക്കൊരു കാൽപ്പാടാ. എന്റെ ദൈവം എനിക്ക് ഫേവറായിട്ട് തന്നതിനെ ഇനിയും ദൈവം തരുമെന്ന് വിചാരിച്ച് കിട്ടിയതിനെ നെഗ്ലക്ട് ചെയ്യുമ്പോൾ അവിടെ യേശുവിന്റെ കാൽപ്പാടാണ് എനിക്ക്. എന്നെവരിവേർ, എന്നെ വിടാതെ പിടികൂടുന്ന യേശു, ജീവിച്ചേ പറ്റൂ എന്നെന്റെ മുമ്പിൽ നിർബന്ധം പിടിക്കുന്ന ഒരു യേശു. സഹോദര സഹോദരി, യേശു നിനക്കൊരു ചോയ്സ് അല്ല, യേശു നിനക്കൊരു ജീവിതമാണ്. അതുകൊണ്ട് മറക്കരുത്, അതുകൊണ്ട് എല്ലാ നാമത്തിലും മേലായ നാമമാക്കി, ഏതുകൊണ്ട് കുരിശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി. ക്രിസ്ത്യാനിയെ, ക്രിസ്ത്യാനിയെ, നീ എത്ര കിലോമീറ്റർ ദൂരമാണ് യേശുവിന്റെ കാൽപാദത്തിൽ നിന്ന്? ക്രിസ്ത്യാനിയെ, യേശുവിന്റെ മനോഭാവത്തിൽ നിന്റെ മനസ്സ് എത്ര ദൂരെയാ? ക്രിസ്ത്യാനിയെ, നിന്റെ ഹൃദയത്തിൽ ആരാണ് പിടിക്കപ്പെട്ടിരിക്കുന്നത്? നിന്റെ പിതാവിനാൽ കോൺഷ്യസ് ആണോ, അതോ നിനക്ക് ചുറ്റുമുള്ള കാര്യങ്ങളാണോ നിന്നെ പിടിച്ചിരിക്കുന്നത്?
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ